ോട് ഞങ്ങൾ ചോദിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ.
വീട്ടിലേക്ക്
ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ രാജ്യവും ശക്തിയും മഹത്വവും നേകുന്നതിനുള്ളതാവുന്നു. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വീട്ടു ബ്രഹ്മാവിന്റെ കർത്താവേ, വാഴ്ത്തപ്പെട്ടവനാവുന്നു. വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വർണ്ണ സ്നേഹത്തും ദുരാനോട് വേഷിച്ചുള്ളടമേ. അമ്മീൻ. മാർക്കമോർ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തിന്റെ ഒരു ക്ലാസ്സായി തീരുവാൻ ഇന്നത്തെ ക്ലാസ്സിനോട് സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കൂട്ടിവരുത്തണമേ. അവിടെയായിരുന്നു ദൈവമിന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമിന്ന് ഞങ്ങളോട് വചനം പ്രസംഗിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഭാചരിത്രത്തെ കുറിച്ചുള്ള ക്ലാസുകൾ ദൈവമേ അനുഗ്രഹത്തോടെ ഉൾക്കൊള്ളുവാൻ തക്കും ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെയും ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെയും ഉറവിടം കണ്ടെത്തുവാനും അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുവാനും ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ നയിച്ചവരെയും ഞങ്ങളെ വഴി നടത്തുന്നവരെയും ഓർക്കുവാനും ദൈവമേ ഞങ്ങൾക്ക് ചുമതലയും ഉത്തരവാദിത്വമുണ്ട്. അത് പഠിക്കുവാനും കൂടുതൽ അനുഗ്രഹത്തോട് ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി ജീവൻ വെച്ച, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച, സഭയെ ആത്മീയമായ വഴി നടത്തുവരെയൊക്കെ ഓർക്കുവാൻ തക്കോണമുള്ള അനുഗ്രഹത്തിന്റെ ഒരു ക്ലാസ്സായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സഭാചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു നിൽവാൻ തക്കോണം പ്രിയ അച്ഛനെ സഹായിക്കണമേ. അച്ഛൻ്റെ എല്ലാവരുമാരുടെ ശുശ്രൂഷകളെയും സ്വർഗം ആയിരിക്കണമേ. ആയിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തയോടും സത്യസന്ധിയോടും കൂടി പ്രവർത്തിപ്പാൻ തക്കുന്ന അച്ഛനെ സഹായിക്കണമേ. കൊടുത്തിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായ തിരുസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. അച്ഛനെയും കൊച്ചമ്മയും ദൈവമേ കുഞ്ഞുങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള കുടുംബമായി തിരുവാൻ തക്കുന്ന സഹായിക്കണമേ. ഏൽപ്പിച്ചിരിക്കുന്ന ഇടവയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആത്മാവിൽ വഴി നടക്കുവാൻ തക്കുന്ന ആവശ്യമായിരിക്കുന്ന കൃപ ദാനങ്ങളൊക്കെ കൊടുക്കണമേ. എല്ലാ ഫോണക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ സംബന്ധിപ്പാൻ തക്കോണം വിവിധ പ്രദേശങ്ങളിലായി ഇതിൽ ജോയിൻ ചെയ്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേൾക്കുവാൻ തക്കോണം ദൈവം മനസ്സൊരുക്കത്തോടെ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. കേൾക്കുന്നത് നല്ല നിലത്ത് വീണതുപോലെ ദൈവമേ 30, 60, 100 മിനിറ്റിയായി ഫലം കായ്പാൻ തക്കോണം സഹായിക്കണമേ. മർത്തമറിയം പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചന്ദമേനയും വിജയും വിവിധ റീജിയണൽ സെക്രട്ടറിമാരെയും യൂണിറ്റ് സെക്രട്ടറിമാരെയും എല്ലാ അംഗങ്ങളെയും ദൈവമെന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ ആത്മാവിൽ കാക്കപ്പെടുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഹൃദരാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ തിരുമേനിയെയും ഭാവതിരുമേനിയും എല്ലാ തിരുമേനിമാരെയും വൈദിക ഗണങ്ങളെയും ദൈവമേ വിവിധ സുവിശേഷ പ്രവർത്തനങ്ങളായി വ്യാപൃതരായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ ഞങ്ങൾ ശുശ്രൂഷകളൊക്കെയും അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായിരിക്കാൻ സഹായിക്കണമേ. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹത്തിൻ്റെതായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. പ്രിയച്ഛനെ ഓർക്കുന്നു. കൃപയിൽ പുതിയണമേ. ദൈവമേ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധ രൂഹായിക്കുന്ന ആളെ സ്തുതിക്കേണ്ടത് തന്നെ.
നമ്മുടെ രാജേഷത്തിന്റെ ഫാദർ മരിച്ചു പോയല്ലോ. അച്ഛൻ നേരത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് കൊണ്ട് നമുക്ക് ആ പിതാവിനെ ഓർത്ത് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ശവസംസ്കാരം നാട്ടിൽ നടന്നു എങ്കിലും ആ പിതാവിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമെന്ന് തക്കൊണ്ട് നമ്മുടെ അനുശോചനവും നമ്മുടെ പ്രവർത്തനയും പ്രത്യേകമായിട്ട് അറിയിക്കാം. നമ്മുടെ രാജേഷ് കൈയാണച്ചിന്റെ പിതാവ് കൈപ്പെട്ടവരാണ് അവരുടെ സ്ഥലം. ആ പിതാവിനെ ഓർത്ത് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ശരണത്താലേ നിൻ കൃപയിൽ ദൈവത്തിന്റെ ധന്യതയിലും നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ ബിന്നിയച്ഛൻ, വൈദിക ശ്രേഷ്ഠ കർത്താവിൽ അനുഗ്രഹീതരെ, നമുക്ക് വീണ്ടും ഈ ബുധനാഴ്ചയിൽ വൈകുന്നേരം ഒന്ന് ചേരുവാൻ ദൈവമിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ സഭാചരിത്രത്തെ പറ്റിയുള്ള ക്ലാസ് അനുഗ്രഹീതമായി മുൻപിലേക്ക് പോവുകയാണ്. ഒരു 2-3 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് അതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഹെവി ആയിട്ട് ഒരു തോന്നൽ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഞാനിവിടെ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾ അതേ രീതിയിലെല്ലാം കാണാതെ പഠിക്കാൻ വേണ്ടിയേ അല്ല. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് കേൾക്കുക, ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യുക. അതിനുള്ളൊരു അവസരമായിട്ടാണ് നമ്മളെ പിതാക്കന്മാരോടും പരിശുദ്ധ സഭയോടുമൊക്കെ ചെയ്യുന്ന ഒരു പുണ്യമാണ് നമ്മുടെ അച്ഛനെ പ്രാർത്ഥനയിൽ വളരെ ആമുഖമായിട്ട് ഓർത്തതുപോലെ. പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് അതിനുള്ള വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിന്റെ ഉറവിടം, നമ്മളേത് നിലനിൽക്കുന്നു അതെങ്ങനെ കാത്തു സൂക്ഷിക്കപ്പെട്ടു, നമ്മുടെ സത്യവിശ്വാസത്തിൽ തുടർന്നും നിലനിൽക്കുവാൻ വേണം. അത് പരിശുദ്ധാത്മാവിന്റെ കൃപയിലാണ് ഇതിനങ്ങനെ പ്രാർത്ഥിച്ചത്. അത്ര ശ്രേഷ്ഠമായിട്ടാണ് മുന്നോട്ട് ഈ കാര്യങ്ങൾ പോകണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളത് ശ്രേഷ്ഠമായ ഈ കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കുവാനൊക്കെ വേണം. ബലഹീനരായി നമുക്ക് ദൈവം നൽകുന്നതിനെ ദൈവത്തെ ശ്രദ്ധിക്കാം. പരീക്ഷ എന്നുള്ളൊരു കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ടല്ല കുറച്ചെങ്കിലും ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുവാനൊക്കെ വേണം. ഞാൻ പറഞ്ഞതല്ല, നമ്മള് മൂന്നാം കാവലിക്ക ആയ ഗിയോർഗീസ് ദ്വിതീയൻ ബാവായെ പറ്റി, കല്ലാശ്ശേരി ബാവ എന്നോ കുറിച്ചി ബാവ എന്നോ കുണ്ടറ തിരുമേനി എന്നോ ഒക്കെ അറിയപ്പെടുന്ന പുണ്യസ്മതനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുമേനിയുടെ ഒരു ലൈഫ് സ്കെച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ട് ഹെഡിങ്ങുകളിലായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങള്, ഒന്നാമതായിട്ട് കണ്ടത് ജീവിതരേഖയായിരുന്നു, രണ്ടാമതായിട്ട് തിരുമേനിയുടെ വ്രതനിഷ്ഠയെ പറ്റിയും പ്രബോധനൻ എന്നുള്ള ഒരു ഒരു ഹെഡിങ്ങിലാണ് രണ്ടാമത്തെ കാര്യങ്ങൾ, പ്രാർത്ഥന വിഷയങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ കണ്ടത്. അതിന്റെ തുടർച്ച ഇന്ന് നമ്മൾ ഒന്നുകൂടെ കാണുന്നുണ്ട്. അതിനുശേഷം തിരുമേനിയുടെ കാലഘട്ടം, ജീവിത കാലഘട്ടത്തെ മൂന്നായിട്ട്, പ്രധാനം മൂന്ന് കാലഘട്ടങ്ങളായിട്ടൊന്ന് തിരിച്ച്, പ്രഥമഘട്ടം, ദ്വിതീയ ഘട്ടം, മൂന്നാമത്തെ കാലഘട്ടം എന്നിങ്ങനെയൊന്ന് തിരിച്ച് ചില സംഭവങ്ങൾ പെട്ടെന്നൊന്ന് കാണുന്നു. അതിനുശേഷം തിരുമേനിയുടെ പ്രഭാഷണത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ആവശ്യമെങ്കിൽ മാത്രം ഇനിയിപ്പം തിരുമേനിയെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, 35 വർഷം കാതോലിക്കായി ഈ പരിശുദ്ധ സഭയെ നയിച്ച പിതാവാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതുപോലെയുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അത്ര വിശദമായിട്ട് പോകാൻ സമയപരിമിതി ഉള്ളത് കൊണ്ട്. എന്നാൽ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള പിതാക്കന്മാര് എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളിലൂടെ പോകുന്നത്. അതിനുശേഷം നമ്മള് 1912 മുതൽ 1964 വരെയുള്ള പ്രധാന സംഭവങ്ങളിലൂടെ ഒരു പ്രാവശ്യം ഒന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് കണ്ണോടിച്ച് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സുകൾ. മൂന്നാം കാതലിക്ക ബാവയെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് തുടരാം. തിരുമേനിയുടെ വ്രതനിഷ്ഠയും പ്രബോധനം എന്നുള്ള ഹെഡിങ്ങുമാണ് ഇപ്പോഴ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഹെഡിങ്ങായിട്ടൊന്നും പഠിക്കാനോ ഒന്നുമല്ല, നമ്മൾ പഠന സൗകര്യത്തിന് വേണ്ടി ഒന്ന് കാണാതെ പഠിക്കാൻ വേണ്ടിയല്ല പഠന സൗകര്യത്തിന് വേണ്ടി തിരിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. തിരുമേനിയുടെ വ്രതനിഷ്ഠയെ പറ്റി നമുക്കൊന്ന് നോക്കാം. തിരുമേനിയുടെ ദൈവവിശ്വാസം ഒരു ശിശുവിന്റെ വിശ്വാസം പോലെയായിരുന്നു. ദൈവത്തെ അള്ളിപ്പിടിക്കുകയും യാക്കോബിനെ പോലെ മൽപ്പിടുത്തം നടത്തി അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു മഹായോഗിയായിരുന്നു തിരുമേനി. ഗോത്രപിതാക്കളായ അബ്രഹാം, ഇസ്ഹാഖ്, യാക്കോബ് എന്നിങ്ങനെയുള്ള പഴയ നിയമ പിതാക്കന്മാരെ പോലെ ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സഭാപിതാവായിരുന്നു ബാവ തിരുമേനി. ഇത് തിരുമേനിയുടെ ജന്മശതാബ്ദി സ്മരണി 1973 വലങ്കര സഭാ മാസികയിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതിന്റെ പേജ് 6-7 പേജുകളിലുള്ള കാര്യമാണ് ഞാനിപ്പോ വായിച്ചത്. അതായിരുന്നു തിരുമേനിയെ പറ്റി. തിരുമേനിയുടെ ദൈവവിശ്വാസം ഒരു ശിശുവിന്റെ വിശ്വാസം പോലെയായിരുന്നു. ഒരു കൊച്ചുകുഞ്ഞെങ്ങനെയാ അപ്പൻ ഈ കുഞ്ഞിനെ മുകളിലേക്ക് എടുത്ത് എറിയുമ്പോൾ അത് ചിരിച്ചോണ്ടായിരിക്കുന്നത്, ഒരിക്കലും താഴെ പോകുമെന്നുള്ളൊരു ചിന്തയില്ല എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും ജീവിതം ഞാൻ ഉറക്കെ എത്ര മനോഹരമായിരിക്കുന്ന ഒരു ഭൂമിയാണ് ഒരു ശിശുവിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. സ്വന്തം പിതാവിനോട്, മാതാപിതാക്കന്മാരോടുള്ള ഒരു വിശ്വാസം എത്ര മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമുക്കും ദൈവത്തോടുള്ളൊരു ബന്ധം ആവശ്യമല്ലേ? ഇത്ര വന്നി വയോധികനായിരിക്കുന്ന ഒരു പിതാവ് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും വളരെ പ്രാർത്ഥനയോടുകൂടി, ഭക്തി വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലായിരുന്നു എന്നുള്ളത്. ഒരു യോഗീശ്വരന് ചേർന്ന നിഷ്ഠയും ചിട്ടയും അദ്ദേഹത്തിന്റെ ദൈനംദിന പരിപാടിയിൽ ദർശിക്കാം. ആത്മീയ മേലധ്യക്ഷന്മാർക്കും ജന നേതാക്കന്മാർക്കും ആദരണീയവും അനുകരണീയവുമായിരുന്നു ആ ജീവിതശൈലി. പ്രാചീന ഭാരതത്തിലെ യോഗീന്ദ്രന്മാരുടെ ജീവിതക്രമം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നതായി സൂക്ഷ്മ ദൃക്കുകൾക്ക് ബോധ്യപ്പെടും. 8 വർഷക്കാർ അദ്ദേഹത്തോടൊപ്പം നിവസിച്ച ഒരു വൈദികന്റെ വാക്കുകൾ കേൾക്കുക. വെളുപ്പിൽ 5 മണിക്ക് ഉണർന്ന് കൈയും മുഖവും ശുദ്ധി വരുത്തി നമസ്കാരം നടത്തുകയാണ് പ്രഥമകൃത്യം. മഴ മഞ്ഞ് മുതലായ പ്രകൃതി ശക്തികളൊന്നും തന്നെ ഇക്കാര്യത്തിൽ തിരുമെനിക്ക് തടസ്സമല്ല. രക്ഷിതപിതാവിന് പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിഷ്ഠയിൽ നിന്ന് വ്യതിചലനം വരുത്തുന്നതിന് പ്രകൃതി ശക്തികൾക്കോ മനുഷ്യ സാധാരണമായി ഉണ്ടാകുന്ന എന്തു തന്നെ സംഭവങ്ങൾക്കോ ഒരിക്കലും സാധ്യമായിട്ടില്ല. കുറിച്ചി ബാബയുടെ പ്രാർത്ഥന നിഷ്ഠ വളരെ വളരെ ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായതെല്ലാം. വെളുപ്പിന് 5 മണിക്ക് പ്രഭാത നമസ്കാരം, 12 മണിക്ക് ഉച്ച നമസ്കാരം, വൈകിട്ട് 6 മണിക്ക് സന്ധ്യ നമസ്കാരവും, രാത്രി 12 മണിക്ക് പാതിരാത്രിയുടെ നമസ്കാരവും നടത്തുന്ന ഒരു ആ പുണ്യവാൻ കാണിച്ചിരുന്ന കൃത്യനിഷ്ഠ നാനാപ്രകാരണയും അവരണയുമായിരുന്നു. എന്തെല്ലാം ലാഭനഷ്ടങ്ങൾ സംഭവിക്കാനിടയുള്ള പരിതസ്ഥിതിയിലായിരുന്നാലും അവയെല്ലാം കേവലം തുണകൾ ഗണിച്ചുകൊണ്ട് കൃത്യസമയത്തിന് തന്നെ നമസ്കാരം നടത്തുമായിരുന്നു. ഇല്ല, വാഹനത്തിൽ യാത്ര ചെയ്യുന്നു എന്ന പരിഗണനയിൽ നമസ്കാര സമയം ആ പരിശുദ്ധൻ മാറ്റിയിരുന്നില്ല. ഏതെങ്കിലും ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും നമസ്കാര സമയത്ത് തന്നെ എവിടെയായിരുന്നാലും അത് ആ സമയത്ത് നിഷ്ഠയോടുകൂടി നമസ്കാരം നടത്തുമായിരുന്നു എന്നുള്ളതാണ്. ഉന്നത വ്യക്തികളുമായിട്ടുള്ള ഗൗരവകരമായ വിഷയങ്ങളെ കുറിച്ച് അവഗാഹമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിലായാലും വിഷയത്തിന്റെ ഗൗരവമോ വ്യക്തികളുടെ ഔന്നത്യമോ ഏർപ്പെട്ടിരിക്കുന്ന പരിസരത്തിന്റെ വൈരുദ്ധ്യമോ ക്ലിപ്ത സമയത്ത് നമസ്കാരം നടത്തുന്നതിൽ നിന്നും ആ പുണ്യശ്ലോകനെ പിന്തിരിപ്പിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര ചൂടുപിടിച്ച മീറ്റിങ്ങുകളോ എന്തെല്ലാം കാര്യങ്ങളോ ആണെങ്കിലും ആ സമയത്തെല്ലാം കൃത്യനിഷ്ഠയോടുകൂടി നമസ്കാരം നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമസ്കാരം എന്ന പദത്തിന് പ്രത്യേക പരിഗണന അദ്ദേഹത്തിനുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്നാണ് പറയുന്നത്, പക്ഷേ ഈ പരിശുദ്ധ പിതാവിന്റെ നമസ്കാരം എന്നുള്ള വാക്ക് അതിന് പ്രത്യേക പരിഗണനയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രാർത്ഥന എന്ന വാക്ക് അർത്ഥത്തിൽ പരിപൂർണമല്ലെന്നുള്ള വാദഗതിയിൽ നമസ്കാരം എന്ന വാക്ക് മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചിരുന്നുള്ളൂ. ആരെങ്കിലും പ്രാർത്ഥന എന്ന് പറഞ്ഞു കേൾക്കുന്നത് തന്നെ പ്രിയമായിരുന്നില്ല. യാമനമസ്കാരങ്ങൾക്ക് പകരം പ്രാർത്ഥന എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിനൊട്ടും ഇഷ്ടമായിരുന്നില്ല. നമസ്കാരം ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കും. നമസ്കാരം കഴിഞ്ഞാൽ കൂടെയുള്ള ആരോടെങ്കിലും സംഭാഷണം ചെയ്തുകൊണ്ട് നിൽക്കുകയോ നടക്കുകയോ ചെയ്യും. ആധ്യാത്മിക കാര്യങ്ങളെയോ എവിടെയായിരിക്കുമോ ആ സ്ഥലത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ പുരോഗമന സംഗതികളെയോ പരാമർശിച്ചായിരിക്കും സംഭാഷണം. 8 മണിയായാൽ പ്രസാദ കൃത്യങ്ങളും തുടർന്ന് കാപ്പിമേശയും കഴിക്കുക അത്ര പതിവ്. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഭക്ഷണ കാര്യങ്ങളിലുള്ള താല്പര്യമൊക്കെ. പുട്ട് എന്ന പലഹാരം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഇനമാണ്. ഫലം മൂലാദികൾ പുഴുങ്ങിക്കിട്ടുന്നത് അവിടത്തേക്ക് താല്പര്യമാണ്. ചില അവസരങ്ങളിൽ മരച്ചീനി ചോദിച്ചു വാങ്ങി കഴിക്കാറുണ്ട്. അനന്തരം പത്രങ്ങളുടെ പ്രഭാത പതിപ്പുകൾ വായിക്കുകയായി അവസാനം വായിച്ചു കേൾപ്പിച്ചാലും തന്നെത്താൻ പാരായണം ചെയ്യുക പതിവാണ്. 10 മണിയായാൽ കത്തുകൾ വായിക്കുക, മറുപടി അയപ്പിക്കുക എന്ന ചടങ്ങാണ്. 99% കത്തുകൾക്ക് മറുകുറി അയക്കുമായിരുന്നു. സന്ദർശകരെ സ്വീകരിക്കുകയോ സമയം ലഭിക്കുന്ന പക്ഷം പുസ്തക പാരായണം ചെയ്യുകയോ ചെയ്യുവാൻ ഉച്ചവരെയുള്ള സമയം വിനിയോഗിക്കും. ഇംഗ്ലീഷോ മലയാളമോ സുറിയാനിയോ ഭാഷകളുടെ എന്തു തന്നെയായാലും തന്നെത്താൻ വായിച്ച് ഗ്രഹിക്കുക എന്നത് അക്കാലത്ത് മാത്രമല്ല തീരെ ശാരീരിക ശേഷി ഇല്ലാതെ വന്ന സമയം വരെയും തുടർന്നിരുന്ന പതിവാണ്. പുതിയതായി ഗ്രന്ഥങ്ങൾ ലഭിച്ചില്ലെങ്കിൽ സുറിയാനി ഗ്രന്ഥങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിക്കുമായിരുന്നു. ഉച്ചനമസ്കാരം കഴിഞ്ഞ് ഉച്ചമേശ കഴിഞ്ഞാൽ അല്പം ഉറങ്ങുക പതിവാണ്. ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള ഭക്ഷണം ഒരു പ്രത്യേക ചിട്ടയിലാണ്. അധികം കറികൾ വേണമെന്നോ വിലയേറിയ ഭക്ഷണം വേണമെന്നോ നിർബന്ധമില്ലെന്ന് മാത്രമല്ല പൊന്നിൻ പൊടി കൊണ്ട് പുളിശ്ശേരി വെച്ചാലും ഒരിക്കലും കഴിച്ചിരുന്നില്ല. ഭോജനം കഴിഞ്ഞാൽ കയ്യും പാത്രവും നല്ല വെടിപ്പായിരിക്കും. ഉച്ചയുറക്ക 1 മണിക്കൂറിൽ കൂടുതൽ ദർശിക്കാറില്ല, 3 മണിയോടുകൂടി ഉണരും. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെ നോക്കുക, വിളമ്പുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കൂ എന്നുള്ളതാണ്. ഞാൻ ഈയിടെ ഒരു റിപ്പോർട്ട് കൊണ്ടു അമേരിക്കയിൽ. നമ്മൾ ഈ കാര്യങ്ങൾ ഒരു പിതാവ് ഇങ്ങനെ ചെയ്യുമെന്ന് പഠിച്ചു മാത്രം പോയാൽ പോരല്ലോ. അമേരിക്കയില് വേസ്റ്റ് ചെയ്യുന്ന ഭക്ഷണം, നമ്മുടെ സ്കൂളുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും ഒക്കെ വേസ്റ്റ് ചെയ്യുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ ആഫ്രിക്കയിൽ ഇത്ര ദിവസം ഒരു ദിവസത്തെ അമേരിക്കയിൽ വേസ്റ്റ് ചെയ്യുന്ന ഭക്ഷണം കൊണ്ട് സൊമാലിയ പോലെയുള്ള സ്ഥലങ്ങളില് എത്രയോ ആഴ്ചകളിലേക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കണ്ടു. കൃത്യമായിട്ട് ഞാൻ ആ ഓർക്കുന്നില്ല, എന്നിരുന്നാൽ തന്നെയും അതിന്റെ അനുപാതം വളരെ വളരെയേറെയാണ്. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ വീടുകളിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴേ കുറച്ചുകൂടെയൊക്കെ നമ്മുടെ മിതത്വം പാലിക്കാൻ തക്കവണ്ണം. ഒരു ഉദാഹരണമാണല്ലോ, നമ്മളിപ്പോ വാൾമാർട്ട് കയറുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ കയറുന്നു, അവരാരും നമ്മളെ കയ്യെ പിടിച്ച് മേടിക്കാനൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒരു സാധനം മേടിക്കാൻ പോയാലും ഒരു 15 സാധനം മേടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുള്ളൂ അല്ലേ. 2 രൂപയുടെ ഒരു സാധനം മേടിക്കാൻ കയറിയാലും 25 രൂപ മുടക്കാതെ നമ്മൾ ഇറങ്ങിപ്പോരുകയല്ല. നിങ്ങളുടെ വീട് ഒന്ന് നോക്കണം, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഈ അലമാരയും അതും ഇതുമൊക്കെ ഒന്ന് തുറന്ന് ക്ലോസറ്റുകളെല്ലാം ഒന്ന് തുറന്ന് നോക്കുകയും ഒരിക്കലും ഉപയോഗിക്കാത്ത എന്തെല്ലാം അല്ലെ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച എന്തെല്ലാം സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കാണും. അപ്പൊ ഈ പിതാക്കന്മാരെ പറ്റി പഠിക്കുമ്പോൾ അവർ മിതത്വം പാലിച്ചിരുന്നു, ലാളിത്യമായിരുന്നു ജീവിതമുദ്ര, അങ്ങനെ തപോനിഷ്ഠരായി തീർന്ന ആൾക്കാരാണ്, അവരുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ മിതത്വം പാലിക്കാൻ സാധിക്കുന്ന ഇടങ്ങളിലൊക്കെ മിതത്വം പാലിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു പോകുന്നത്. ഉച്ചയിറക്കം 1 മണിക്കൂറിൽ കൂടുതൽ ദീർഘിക്കാറില്ല, 3 മണിയോടുകൂടി ഉണരും. രഹസ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം കതവ് തുറന്നാൽ ഒരു കപ്പ് കാപ്പി മാത്രം കൊണ്ട് തൃപ്തിപ്പെടും. പിന്നീട് സന്ദർശകരെ സ്വീകരിക്കുകയോ അപ്പം നടക്കുകയോ ചെയ്യും. സന്ധ്യാ നമസ്കാര അനന്തരം വേദപുസ്തകം പഴമയിൽ നിന്നും പുതുമയിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്നും ഓരോ അധ്യായം വായിച്ച് കേൾക്കണമെന്ന് നിർബന്ധമാണ്. വാക്യങ്ങളിലെ അക്ഷരങ്ങൾ കൂടി അവിടുത്തേക്ക് നിശ്ചയമായിരുന്നു. പത്രങ്ങളുടെ സായാഹ്ന പതിപ്പും വായിച്ചു കേട്ടാൽ പിന്നെ കുടിയും അത്താഴമേശയും കഴിക്കും. താടിമീശ ചീകി ഉടക്കില്ലാതെ സൂക്ഷിക്കുന്നതിൽ അതീവ താല്പര്യം കാണിക്കുമായിരുന്നു. തിരുമല സിനിമേനി രാവിലെയും വൈകിട്ടും സോപ്പ് പതച്ച് താടിമീശ കഴുകുന്ന സ്വഭാവക്കാരനായിരുന്നു എന്ന് കൽപ്പിക്കാറുണ്ട്. അത്ര വൃത്തിയായിരുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കെ, അവന്മാര് താടി എങ്ങനെ കോപ്രായം കെട്ടി നടക്കുന്നത്, മുടി എങ്ങനെ അവന്മാരുടെ, അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം അല്ലെ നമ്മുടെ കാര്യം നിശ്ചയിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവിടെ ഈ കോസ്കോയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള ഒരു സംഭവമാണല്ലോ ക്രിക്ക് ലാൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ പല പരിപാടിയും മഞ്ഞമുടി പച്ചമുടി ചുവന്ന മുടി ഒക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും ഇത് ക്രിക്ക് ലാൻഡ് ആണല്ലോ എന്ന്, മലയാളത്തിൽ പറഞ്ഞാലേ ക്രിക്ക് ലാൻഡ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് ലാളിത്യത്തോടുകൂടി മിതത്വത്തോടുകൂടി ചിട്ടയോടുകൂടി വൃത്തിയോടും വെടിപ്പോടും കൂടി ജീവിക്കാനൊക്കെ ഈ പിതാക്കന്മാരുടെ ജീവിതവും ഉപയുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 8:30 മുതൽ 10 മണി വരെയുള്ള സമയം അന്തേവാസികളോട് ആരോടെങ്കിലും സംഭാഷിച്ചുകൊണ്ട് വരാന്തയിൽ തന്നെ ഉലാത്തുന്ന പതിവുണ്ട്. ഈ അവസരത്തിലെ സംസാരം വളരെ വിലപ്പെട്ടതായിരിക്കും. പല അവസരങ്ങളിലും മറ്റു വിഷയങ്ങളോ അന്യ ആളുകളോ ഇല്ലെങ്കിൽ ഗുരുകുല വിദ്യാലയത്തിലെ ഗുരുപദേശത്തെ അനുസ്മരിപ്പിക്കുന്ന വിലപ്പെട്ട ഉപദേശങ്ങൾ തിരുമുഖത്തു നിന്ന് ലഭിക്കുന്നതാണ്. അവ രത്നങ്ങൾ തന്നെ എന്നതിന് സംശയമില്ല. ഉറക്കറയിൽ ആരെങ്കിലും കിടക്കണമെന്ന് നിർബന്ധമാണ്. മിക്കവാറും കുശിനിക്കാരിൽ ഒരാളാണ് കിടക്കുന്നത്. ചില അവസരങ്ങളിൽ ഞാനും കിടന്നിട്ടുണ്ട്. ഇത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ സാമൂൽ ചെമ്മനപ്പള്ളിയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളിലാണിത്. പാതിരാത്രി സമയത്ത് നടന്ന നമസ്കാരം തനിക്കും സഭയ്ക്കും വേണ്ടിയായിരിക്കും. വാത്സല്യമേറി കുഞ്ഞിന് രോഗം വന്നാൽ കിടക്കരികെ അതിന്റെ അമ്മ കണ്ണുനീരോടെ ഹൃദയം നൊമ്പരപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ ഹൃദയവേദയോടുകൂടെ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന കാഴ്ച ദർശിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അദൃശ്യനായ ദൈവത്തെ രാത്രിയുടെ നിശബ്ദതയിൽ ആരാധിക്കുന്നത് നേരിൽ കാണുവാനുള്ള ഭാഗ്യം മഹാഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. പാതിരാത്രി നമസ്കാരത്തിന് മേശയ്ക്കരികിൽ വന്ന അല്പസമയം ധ്യാന നിരതനായി നിന്ന ശേഷം പുസ്തകത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചുകൊണ്ട് കൈമടക്കി ശക്തിയായി മാറലടിച്ച് മഹാഭാവിയായ എന്നോട് കരുണ ചെയ്ത് ഈ പാവപ്പെട്ട സഭയെ ദർശിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ടുള്ള അപേക്ഷ ഏതൊരു ശിലാഹൃദയനെയും ജലസമാനമാക്കി തീർക്കുന്നതാണ്. ഒരു നിലവിളി കഴിഞ്ഞാൽ ഞാൻ ഉണർന്നോ കണ്ടോ എന്ന് നോക്കി ഞാൻ കണ്ടില്ലെന്നും അറിഞ്ഞില്ലെന്നും തിട്ടം വരുത്തിയ ശേഷം ആ പുണ്യവാൻ വീണ്ടും നെഞ്ചിലിടിച്ച് നിലവിളി ആരംഭിക്കുകയായി. എന്റെ പിതാവ് അത് പരിമലത്തിനുമേനെ ഉദ്ദേശിച്ചാണ് ഈ ജനത്തെ മേയിക്കുവാൻ ഈ കൃമിക്ക് സഹായമായിരിക്കണമേ എന്നുള്ള അപേക്ഷ ആവർത്തിച്ച് നിലവിളിച്ചുകൊണ്ട് കരയുമ്പോൾ കണ്ണുനീർ ചാലുകൾ ഇടതടവില്ലാതെ പ്രവഹിക്കുന്നത് കാണുവാൻ കഴിയും. നമസ്കാരം കഴിഞ്ഞാൽ നെടുവീർപ്പോടുകൂടി ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് കണ്ണുനീര് തുടച്ച ശേഷം അത്രേ പള്ളിയുറക്കത്തിന് വീണ്ടും പ്രവേശിക്കുന്നത്. ക്ഷമിക്കണം, ഇത് സാമൂൽ ചന്ദനപ്പള്ളിയുടെ വാക്കുകളല്ല, ഒരു വൈദികന്റെ വാക്കുകളാണെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ തുടങ്ങിയത്. അത് ഫാദർ തോമസ് മണപ്പള്ളിലാണ്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് പുണ്യശ്ലോകനായ പരിശുദ്ധ കാതലിക്ക ഭാവാതിരുമേനി എന്ന് 1964 പ്രസിദ്ധീകരിച്ചു. അതിന്റെ പേജ് നമ്പർ 4 മുതൽ 10 വരെയുള്ള ഇടത്താണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനിയും നമ്മൾ കാണുന്നത് തിരുമേനിയുടെ പ്രാർത്ഥനയെ പറ്റി അത്രയും മതി. ഇനി നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ നവോത്ഥാനത്തിന്റെ മഹാശില്പി, ഒരു നവോത്ഥാന നായകനായിരുന്നു തിരുമേനി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരു 3 ഘട്ടമായിട്ട് തിരിക്കാം. 1886 മുതൽ 1929 വരെയാണ് പ്രഥമഘട്ടം. ആ സമയത്ത് ഷെമ്മാഷൻ, വൈദികൻ, റമ്പാൻ, മെത്രാപ്പൊലീത്ത എന്നീ നിലകളിൽ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ അവഗാഹം നേടുകയും ഒരു യഥാർത്ഥ നേതാവിന് വേണ്ട ഗുണങ്ങൾ ആർജിക്കുകയും വലിയൊരു സമൂഹത്തിന് ധീരോജ്വല നേതൃത്വം കൊടുക്കുവാൻ അണിയറയിൽ അണിഞ്ഞൊരുങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഘട്ടത്തിൽ നാം ദർശിക്കുന്നത്. പൗരസ്ത്യ ദൈവശാസ്ത്രത്തിന്റെ ആത്മാവിനെ നിരന്തരമായ മനന ധ്യാനങ്ങളിലൂടെ ഉൾക്കൊണ്ട തിരുമേനി ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ വീറും വിശുദ്ധിയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു. പടിഞ്ഞാറൻ തിയോളജിയുടെ വക്താക്കളെ ചൊടിപ്പിക്കുകയും വെസ്റ്റേൺ തിയോളജി അതിന്റെ വക്താക്കളെ ചൊടിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിൽ വേദപുസ്തകത്തിലെ നിഗൂഢ രഹസ്യങ്ങൾ അവഗ്രഥിച്ച് വചന വ്യാഖ്യാനത്തിന് പുതിയ മാനങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തു. പൗരസ്ത്യ പിതാക്കന്മാരുടെ ജീവിതവും ദർശനവും സ്വാംശീകരിച്ച് സ്വജീവിത നവീകരണം സാധിച്ചതോടൊപ്പം അനുഭവവേദ്യമായ അലൗകിക അനുഭൂതികളെ ഗ്രന്ഥങ്ങളിലൂടെ സ്വസമുദായ അംഗങ്ങൾക്ക് പകർന്നു കൊടുത്തു. ചുരുക്കത്തിൽ തിരുമേനി തിയോളജിയിൽ ധാരാളം അവഗാഹം നേടി, അതിന് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി എന്ന ചുരുക്കത്തിൽ. മലങ്കരയിൽ കാവലിക്കേറ്റ് പുനഃസ്ഥാപിച്ചപ്പോൾ തിരുമേനി അതിന്റെ രക്ഷാപുരുഷന്മാരിൽ ഒരാളായി. ദേഹജീവിതത്തിന്റെ ഉണ്മയും ഉദ്ദേശവും മറ്റാരേക്കാളും മനസ്സിലാക്കിയിരുന്ന തിരുമേനി മലങ്കരയിലെ മഹാസിദ്ധനായിരുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ കാൽപ്പാടുകളെ പിന്തുടർന്നു. പരിമല സെമിനാരിയുടെ അധിപനായി പള്ളികളും പള്ളിക്കൂടങ്ങളും ദേറാകളും സന്ദർശിക്കുകയും ചില സ്ഥലങ്ങളിൽ താമസിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ബാഹ്യവും ആഭ്യന്തരവുമായ വ്യക്തിത്വ വികസനം ആർജിച്ച തിരുമേനി സഭയിലെ അൽമായരുടെയും വൈദികരുടെയും മേൽപ്പട്ടക്കാരുടെയും മാത്രമല്ല സമസ്ത കേരളീയരുടെയും സാദരപ്രീതിക്ക് പാത്രമായതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. രണ്ടാമത്തെ കാലഘട്ടം 1929 മുതൽ 1958 വരെയുള്ള ദ്വിതീയ കാലഘട്ടം. 1929 എന്ന പ്രത്യേകത അറിയാമല്ലോ അല്ലെ? തിരുമേനി കാതലിക്കായ സമയമാണ്. 1928 രണ്ടാം കാതലിക്ക് ആകാലം ചെയ്യുന്നതിന് ശേഷം 1929 മൂന്നാം കാതലിക്ക് ആയിരിക്കുന്ന ഗിയോർഗിസ് ദ്വിതീയൻ ബാവ സ്ഥാനമേൽക്കുന്നത്. ആ കാലഘട്ടം 1929 മുതൽ 1958 വരെ ഉള്ളതാണ് ദ്വിതീയ ഘട്ടം, സഭയുടെ യോജിപ്പുണ്ടാകുന്ന വരെയുള്ള സമയം. ഒരു വ്യക്തിയുടെ ചരിത്രം ഒരു സമൂഹത്തിന്റെ ചരിത്രമായി ഇവിടെ രൂപാന്തരപ്പെടുന്നു. 1929 തിരുമേനി പൗരസ്ത്യ കാതലിക്കായി അവരോധിക്കപ്പെട്ടു. 1934 മലങ്കര മെട്രോപൊലിറ്റയായും മാർ ബസേലിയോസ് ഗിയോർഗിസ് ദ്വിതീയന്റെ വ്യക്തിത്വത്തിന്റെ മാറ്റുരച്ച് നോക്കാൻ എന്ന വണ്ണം അഗ്നിപരീക്ഷണങ്ങൾ ഒട്ടനവധി അരങ്ങേറി. സഭയുടെ അസ്തിത്വവും ആസ്തിയും ചോദ്യം ചെയ്തുകൊണ്ട് സമുദായ കേസ് ആവിർഭവിച്ചു. പാത്രിക്കീസ് ഭാവാകക്ഷികളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നിയമയുദ്ധം വിശ്വാസികളുടെ ഹൃദയത്തിൽ അസ്വസ്ഥതയും നൈരാശ്യബോധവും വളർത്തി. അടിക്കടി ഉണ്ടായ കേസിന്റെ തോൽവി ജനങ്ങളിൽ മോഹഭംഗവും പ്രതിഷേധവും ഉരുത്തിരിയാനിടയാക്കി. ഈ സാഹചര്യത്തിൽ തളരാത്ത നേതൃത്വം ആവശ്യമാണ്. ഇവിടെയാണ് ഭാവാതിരുമേനിയുടെ പാണ്ഡിത്യവും പക്വതയും പവിത്ര ജീവിതവും അവസരത്തിനൊത്ത് ഉയർന്നത്. 1951 ഡിസംബർ 21 തീയതി കാതലിക്ക കക്ഷിയുടെ റിവ്യൂ ഹർജി തള്ളിക്കൊണ്ട് തിരുക്കൊച്ചി ഹൈക്കോടതി വിധി പ്രസ്താവിച്ചപ്പോൾ ആകുലചിത്തരായ അനുയായികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചക പ്രതിഭയോടുകൂടി ബാബാതിരുമേനി കൽക്കട്ടയിൽ നിന്ന് അയച്ച സന്ദേശം ചരിത്ര രേഖയാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, 1951 ഡിസംബർ 21 തീയതിയാണ് സഭയ്ക്ക് എതിരെ റിവ്യൂ ഹർജി തള്ളിക്കൊണ്ട് തിരുക്കൊച്ചി ഹൈക്കോടതിയുടെ വിധി ഉണ്ടാകുന്നത്. ആ ഡേറ്റ് ഓർത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. തിരുമേനി ഈ വിധി വന്നു കഴിഞ്ഞപ്പോഴത്തേന് തിരുമേനി എഴുതിയത് ഇങ്ങനെയാ: ഈ വിധി അവസാന വിധിയല്ല. ദുഃഖവെള്ളിയാഴ്ച കുഴിച്ചിട്ട് സത്യം ഞായറാഴ്ച ഉയർത്തതുപോലെ അവസാനം സത്യം ജയിക്കും. എല്ലാവരും ധൈര്യമായിരിക്കും. ഈ വിധി നമ്മുടെ നന്മയ്ക്കും ശക്തിക്കുമായി പരിണമിക്കും. ദൈവാശ്രയത്തോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാം. കേസിന്റെ വിധിയോ അനന്തര കരണീയ സംഗതികളോ നമ്മെ വ്യാകുലപ്പെടുത്തുന്നില്ല. നിങ്ങൾ ധീരമായി അചഞ്ചലമായി നിലകൊള്ളുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. ഇത് അനേകയിടങ്ങൾ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന വേദപുസ്തകത്തിലെ വാക്യമാണെങ്കിൽ തന്നെയും സഭയുടെ ചരിത്രത്തിൽ ഇത് കേൾക്കുമ്പോൾ ഇത് സഭാചരിത്രം അല്പമെങ്കിലും അറിയാവുന്ന ആൾക്കാര് എപ്പോഴും കുറിശ്ശി ബാവയുടെ ഈ ഒരു സന്ദേശം ജനങ്ങളെ മുഴുവൻ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി നൽകിയ ഈ ഒരു സന്ദേശം വളരെ താല്പര്യത്തോടുകൂടിയാണ് ഇന്നും ജനങ്ങൾ സഭാചരിത്രത്തെ പറ്റി സംസാരിക്കുന്നവരെ കേൾക്കുന്നത്. ഇത് ടെലിഗ്രാം വഴിയായിട്ടും കൽപ്പന വഴിയായിട്ടും തിരുമേനി പുറപ്പെടുവിച്ച സന്ദേശം കൽക്കട്ടയിലായിരുന്നു ആ സമയത്ത്. അവിടുന്ന് കൽപ്പന ഇട്ടു. അതുകൂടാതെ ടെലിഗ്രാം വഴിയായിട്ട് തിരുമേനി പുറപ്പെടുവിച്ച സന്ദേശം അനുയായികൾ ഏറ്റുവാങ്ങി സുദൃഢചിത്തരായി. 1956 ഡിസംബർ 31 തീയതി കേരള ഹൈക്കോടതിയിൽ നിന്നും പ്രതികൂല വിധി ഉണ്ടായപ്പോഴും അതും ഒന്നോർത്തിരുന്നോണം. 1956 December 31 ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൂല വിധി ഉണ്ടായി. ഈ രണ്ട് വിധികൾ വളരെയേറെ സഭയെ തളർത്തിയ വിധികളാണ്. പക്ഷെ അവിടെയെല്ലാം കുറിച്ചി ബാവയുടെ മനോധൈര്യവും അണികളെ സത്യത്തിൽ നിലനിൽക്കുന്നതൊക്കെയുള്ള ഉദ്ബോധനവുമാണ് ബലം നൽകിയതെന്നുള്ളത് മറന്നുപോകരുത്. ഹൈക്കോടതി വിധി ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന്റെ നാവിൽ ശുഭാപ്തി വിശ്വാസത്തിന്റെ വാക്കുകൾ ഓടിയെത്തി. ഈ വിധി അന്ത്യ തീരുമാനമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് അപ്പീൽ കൊടുക്കുന്നുണ്ട്. ഒന്നുകൊണ്ടും അധൈര്യപ്പെടേണ്ട. നമ്മുടെ വാർദ്ധക്യത്തിലും ശരീര അസ്വാസ്ഥ്യത്തിലും വന്നു ചേർന്നിരിക്കുന്ന ഈ വിധി നമുക്കൊരു കുരിശാണെങ്കിലും, നമ്മുടെ വാത്സല്യ മക്കളാകുന്ന നിങ്ങൾ എല്ലാവരും നമ്മോടൊന്നിച്ച് കുരിശു വഹിക്കുന്നതിനുള്ളത് കൊണ്ടും ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉള്ളതുകൊണ്ടും നാം സത്യത്തിനു വേണ്ടി പോരാടുകയും അതിൽ വിജയിക്കുകയും ചെയ്യുമെന്നുള്ളതിന് എന്ന് നിശ്ചയമുള്ളത് കൊണ്ടും നമുക്ക് യാതൊരു അധൈര്യവുമില്ല. ആപൽഘട്ടങ്ങളിൽ അസ്വസ്ഥരാകാതെ, സഭാപരിത്യാഗം ചെയ്യാതെ, ദൗത്യ നിർവഹണത്തിൽ ദൃഢചിത്തനായിരുന്നു അവസാനം വിജയഗിരിയുടെ മണിഞ്ഞു. യഥാർത്ഥ നേതൃത്വം എന്തെന്ന് സ്വജീവിതത്തിലൂടെ വ്യക്തമാക്കി. 1958 സുപ്രീം കോടതി വിധിയിലൂടെ അന്തിമ വിജയം നേടിയപ്പോൾ അദ്ദേഹം അംഗീകരിച്ചില്ല. അതാ തിരുമേനിക്ക് ഈ അടിക്കടി ഉണ്ടായ പ്രതികൂല വിധികളെല്ലാം ഉണ്ടായെങ്കിൽ 1958 സുപ്രീം കോടതി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതൊന്ന് പരാമർശിച്ചാണ്, 1958 സുപ്രീം കോടതി വിധിയിലൂടെ മലങ്കര സഭ അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹം അഹങ്കരിച്ചില്ല, അമിത ആഹ്ലാദചിത്തനായില്ല, ദൈവദ്രവുമ്പാകെ നമ്മുടെ ശിരസ്കനായി എല്ലാവരും പാദാന്തികത്തിൽ അർപ്പിച്ചു. വിനയത്തിന്റെയും പ്രതിപക്ഷ ബഹുമാനത്തിന്റെയും മധുരോദാരവും സ്നേഹാർദ്രവുമായ വാക്കുകൾ വാർന്നു വീണു. ദൈവം നമ്മോട് കരുണ ചെയ്തു. പരമകാരുണികനായ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ബാഹ്യമായ യാതൊരു ആഹ്ലാദവും നടത്തി നമ്മുടെ സഹോദരങ്ങളുടെ ഹൃദയ വികാരങ്ങളെ ഒരു വിധത്തിലും ശ്രദ്ധപ്പെടുത്തരുത്. നോക്കൂ, ആർക്ക് സാധിക്കും ഇങ്ങനെ പറയാൻ? എതിർവിധിയുണ്ടായവർക്ക് യാതൊരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകരുത്. അമിതമായ യാതൊരു ആഹ്ലാദ പ്രകടനം ഉണ്ടാകരുത്. നമ്മുടെ സഹോദരങ്ങളുടെ ഹൃദയ വികാരങ്ങളെ ഒരു വിധത്തിലും ക്ഷതപ്പെടുത്തരുതെന്ന് കൽപ്പിച്ച ഒരു പരിശുദ്ധ പിതാവ് ഇത്. മുമ്പെന്ന പോലെ ഇനിയും നാം ഒന്നായി കഴിഞ്ഞുകൂടുന്നതാണ് നമ്മുടെ ബലവും നേട്ടവും. സുദീർഘമായ ഒരാശയ സംഘട്ടനത്തിന്റെ അന്ത്യം കുറിച്ച ഈ വാക്കുകൾ സഭാചരിത്രത്തിലെ പുതിയൊരു യുഗത്തിന്റെ പ്രഭാത കീർത്തനം കൂടിയായിരുന്നു. ബാവാതിരുമേനി നടത്തിയ പോരാട്ടത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ സമകാലികനും പിൽക്കാലത്തെ മലങ്കര മെട്രോപൊലീറ്റായും കാവോലിക്കയുമായി ചേർന്ന മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവായിൽ ഉണ്ടാക്കിയ പ്രതികരണം ഉദ്ധൃതയോഗ്യമാണ്. പിന്നീട് വന്ന മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ പറയുകയാണ്, പോരാട്ടവും വിജയവും സമാധാനവും ഒരുപോലെ അനുഭവപ്പെടുന്ന വ്യക്തികൾ ദുർലഭമാണ്. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് അന്തിമ വിജയം കൈവരിച്ചുവെങ്കിലും പരിന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുവാനും നോക്കുന്നത് പോലെ അന്ത്യോക്യ പാത്രിക്കീസ് മാര് ഈ സഭയെ കീഴടക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രാണഭീതിയോടാണ് ഈ ലോകം വിട്ടത്. വട്ടശ്ശേരിമാർ ഗീർഗീസ് ദേവനാസിയോസ് അന്തിമ വിജയം നേടി. തന്റെ മേലുണ്ടായ മുടക്ക് അസാധുവാണെന്ന് സ്ഥാപിച്ചുവെങ്കിലും മലങ്കര സഭയുടെ ആഭ്യന്തര സ്വാതന്ത്ര്യം കരസ്ഥമാക്കുന്നതിന് താൻ ആരംഭിച്ചു വെച്ച കാതോലിക്ക സിംഹാസന സ്ഥാപനം മുതലായ കാര്യങ്ങൾ പൂർത്തിയിലെത്തിക്കാണുവാൻ ഇടവരാതെ കാലഗതി പ്രാപിച്ചു. ഗീർഗീസ് ദുതിയൻ കാതോലിക്ക ബാവയാകട്ടെ നല്ലപോർവ് ഒരു ദോഷം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം പ്രാപിക്കുകയും ചെയ്തു. 1958 December 16 മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തായുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ യാക്കോബ് ദുതിയൻ ബാസക്കീസും പരിശുദ്ധ ഗീവർഗീസ് ദുതിയൻ കാതലിക്കായും പരസ്പരം സ്വീകരിച്ച സഭയിൽ സമാധാനം ഉണ്ടാക്കിയത് പരിശുദ്ധ കാതലിക്ക ബാവായുടെ വിജയ മകുടധാരണമായിരുന്നു. ഈ ഡേറ്റും ഒന്നോർത്തിരിക്കും, നല്ലതായിരിക്കും. 1958 December 16 സുപ്രീം കോടതി വിധിക്ക് ശേഷം സഭയിൽ സമാധാനമുണ്ടാകുന്നത്. മഹാനായ മോശയെ പോലെ വിദൂരത്തിൽ നിന്ന് മാത്രം തിരുമേനി കനാൻ ദർശിക്കുകയല്ലായിരുന്നു. മോശയെ പോലെ ഇസ്രയേലിനെ തിരുമേനി നയിക്കുകയും യോശുവയെ പോലെ കനാൻ കൈവശപ്പെടുത്തുകയും ചെയ്തു. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. 128 സങ്കീർത്തനം 3 വാക്യം. ഈ സങ്കീർത്തന ഭാഗം തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമായിരുന്നു. ഈ ദ്വിതീയ ഘട്ടം ചരിത്ര സ്മരണീയങ്ങളായ മറ്റു ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. മലങ്കരയിൽ ആശ്രമ പ്രസ്ഥാനത്തിന്റെ ആദി കേന്ദ്രമായിരുന്ന പെരുന്നാട് ബദനി മലയിൽ ഉണ്ടായ അടിയിളക്കം ഗീവർഗീസ് ദുതിയൻ ബാവയുടെ ഹൃദയത്തെ പിടിച്ചുലച്ചു. ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസും അനുയായികളുടെ ഒരു വിഭാഗവും റീത്ത് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി അങ്ങോട്ട് പോയപ്പോൾ ബാവാതിരുമേനി നിഷ്ക്രിയനും നിസ്സംഗനുമായി നോക്കി നിന്നില്ല. ഒരു MAS പോയപ്പോൾ MAS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മാർ ഇവാനിയോസ് തിരുമേനി പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊരു MAS പുത്തങ്കാവിൽ ഫാദർ കെ ടി ഗിയോർഗീസ് എം എ ബി ഡി എ 1930 മാർ ഫിലക്സിനോസ് എന്ന പേരിൽ മെത്രാപ്പോലിത്തയായി അഭിഷേചിച്ചു. കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ ദൈവദൂതനെ പോലെ ചുറ്റി സഞ്ചരിച്ച അഭിനവ മെത്രാപ്പോലിത്ത ശ്രുതിമധുരമായ വിശ്വാസ ഗീതങ്ങൾ ആലപിച്ചും ഹൃദയ ദ്രവീകരണക്ഷമങ്ങളായ പ്രസംഗങ്ങൾ നടത്തിയും കാതുലിക്കേറ്റിന്റെ കൊടിക്കീഴിൽ ജനങ്ങളെ അണിനിരത്തി. കൂടാതെ ബദനിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഫാദർ അലക്സിയോസിനെ മാർ തെവോദോസിയോസ് എന്ന പേരിൽ മെത്രാപ്പോലിത്തയായി വാഴിച്ച് ആശ്രമാധിപനാക്കി. 1940 50 മലങ്കര ഓർത്തഡോക്സ് സഭാംഗങ്ങളിൽ ആത്മീയ നവോത്ഥാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ മാർ തെവോദോസിയോസിന്റെ പ്രസംഗങ്ങളും ധ്യാനചിന്തകളും സുപ്രധാന പങ്കു വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ സഭയ്ക്ക് നേരെ ഉണ്ടായ ശിഥിരശക്തികളുടെ ആക്രമണത്തെ നിർഭീകരമായി നേരിട്ട് ബാബാതിരിമേനി വിശ്വാസികളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടി. ഇങ്ങനെ ഉണ്ടായ ബദനിയാണ് ഇന്ന് പെരുന്നാട് ബദനി. ഈ എം എ ഇവാനിയോസ് മാർ ഇവാനിയോസ് റീത്ത് പ്രസ്ഥാനവുമായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് പ്രതിസന്ധിയൊന്നും വകവെക്കാതെ അതിനെ നിലനിർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധ ബാവായിക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരു സംഭവ വികാസം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടല്ലോ. റീത്തിലെ മാർ ക്ലീമിസ് തിരുമേനി അദ്ദേഹം ബദനി സന്ദർശിക്കുകയോടെ പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്തത് നിങ്ങളുടെ വാർത്താ പ്രാധാന്യമുള്ള സംഗതിയായിരുന്നു. 50 ശേഷമാണ് റിത്തുറസ്ഥാനത്തിലെ ഒരാള് ഇത് വന്ന് ഒന്ന് കാണുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതും അതെന്തിനെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും അദ്ദേഹം വന്ന് സന്ദർശിച്ചു എന്നുള്ളതും കൂടി ഈ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമായതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതിഷേധങ്ങളും ആഞ്ഞടിച്ചാലും സഭയുടെ ആധ്യാത്മിക പാരമ്പര്യത്തിനും സഭാംഗങ്ങളുടെ ധാർമ്മിക വിശുദ്ധിക്കും ക്ഷതമേൽക്കുവാൻ ബാവാതിരുമേനി സമ്മതിച്ചിരുന്നില്ല. വിശുദ്ധ മോറോൻ കൂതാശ 2 നടത്തി ജനങ്ങളിൽ ആത്മീയാഭിമുഖ്യം വളർത്തി ഭക്തിനിർഭരവും ലളിതോദാരവുമായ ജീവിതത്തിലൂടെ സഹസ്രക്കണക്കിന് സഭാംഗങ്ങളുടെ ആരാധ്യ പുരുഷനായി തീർന്ന മാർ ബസേലിയോസ് കാതോലിക്ക ബാവായെയും മാർ ബസേലിയോസ് കാതോലിക്ക ബാവ എന്ന് പറയുന്നത് കോതമംഗലത്തെ മാർ ബസേലിയോസ് തിരുമേനി ഉദ്ദേശിച്ചാണ്. പരമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും പരിശുദ്ധ സിനഡിന്റെ അംഗീകാരത്തോടുകൂടി പരിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുവാനുള്ള ഭാഗ്യം 1948 പരിശുദ്ധ പെരുമല തിരുമേനിയെയും ബസേലിയോസ് തിരുമേനിയെയും പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നത്. മാർ ഗിയോർഗിസ് തിരുമേനി ബാവായിക്കുണ്ടായി. മലങ്കര സഭയുടെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ മറ്റൊരു കാതോലിക്കായിരിക്കും ഇത്തരം ഒരു പുണ്യദൗത്യം നിർവഹിക്കുവാൻ സാധിച്ചിട്ടില്ലെന്ന് ഓർക്കണം. ഈ പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. പിന്നീടാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപൂർവ സിദ്ധികൾ കൊണ്ട് അനുഗ്രഹീതമാരായ വ്യക്തികളിലൂടെ മാത്രമേ ദൈവം ഇത്തരം വലിയ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കൂ. എന്തായാലും ഇന്നും മലങ്കര സഭാംഗങ്ങൾക്ക് അഭയകേന്ദ്രവും ആശ്വാസഭൂമിയുമാണ് ഈ പുണ്യപിതാക്കന്മാരുടെ കബറിടങ്ങൾ. മൂന്നാമത്തെ കാലഘട്ടമാണ് 1958 മുതൽ 1964 വരെയുള്ള കാലഘട്ടം. സംഭവ പ്രഹുലവും കർമ്മനിരതവുമായ ദ്വിതീയ ഘട്ടത്തിൽ 1958 തിരശ്ശീല വീഴുന്നു. ശാശ്വത സമാധാനത്തിന്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് പ്രത്യാശാപൂർവ്വ സ്വജനങ്ങളെ നോക്കിക്കാണുവാൻ ശ്രമിക്കുന്നു. ഈ മൂന്നാം കാലഘട്ടത്തിൽ ഹ്രസ്വസുന്ദര ദിനങ്ങളിൽ ഋഷിതുല്യനായ കാതോലിക്ക ബാവ സഭയെ നിയമബദ്ധമാക്കി. ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ മലങ്കര അസോസിയേഷൻ പ്രാബല്യത്തിൽ വന്നു. വൈദിക ട്രസ്റ്റി അൽമായ ട്രസ്റ്റിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളാകട്ടോ, അതുകൊണ്ട് നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മലങ്കര അസോസിയേഷൻ വന്നു, വൈദിക ട്രസ്റ്റി ഉണ്ടായി, അൽമായ ട്രസ്റ്റി ഉണ്ടായി. പിൻഗാമിയായ ഒരു മെത്രാപ്പോലിത്തയെ ഔഗേൻ മാർ തിമോത്തിയോസ് തിരുമേനിയെ തിരഞ്ഞെടുത്തത് സഭാചരിത്രത്തിൽ പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ചു. ആഗോള സഭാചരിത്രത്തിൽ മലങ്കര സഭ പുതിയൊരു അധ്യായത്തിന് അവകാശിയായി. എത്യോപ്യ, അർമീനിയ, സിറിയ, ഗ്രീക്ക്, റൊമേനിയ, റഷ്യ, ഈജിപ്ത് തുടങ്ങിയ വിദേശ സഭാ മേലധ്യക്ഷന്മാർ മലങ്കര സഭയുടെ പരമാധ്യക്ഷനെ സന്ദർശിച്ച് സന്തുഷ്ട മനസ്സിലായി തിരിച്ചുപോയി. ഈ സഭകളിൽ നിന്നെല്ലാം ഈ കാലഘട്ടത്തിൽ മലങ്കര സഭയിലേക്ക് പിതാക്കന്മാർ വന്നു. വിദേശ രാഷ്ട്ര പ്രതിനിധികളും ഭരണാധിപന്മാരും ചക്രവർത്തിമാരും സാമൂഹിക പരിഷ്കർത്താക്കളും ദേവലോകാധിപന്റെ അരികിലെത്തി സൂക്ത സുന്ദര വചനങ്ങൾ കേട്ട് നിർവൃതി അടഞ്ഞു. ചക്രവർത്തിമാരെന്ന് പറഞ്ഞ ചക്രവർത്തി എത്യോപ്യയിലെ ചക്രവർത്തിയായിരുന്ന ഹെയ്ലി സെലാസി അദ്ദേഹം വന്നു സന്ദർശിച്ചു. 90 വർഷത്തെ ജീവിതാനുഭവങ്ങളും വിജ്ഞാന സമ്പത്തും സംഭാവന ചെയ്ത അനർഘാശയങ്ങൾ ഉൾക്കൊള്ളിച്ച് യഥോഭവും ഹൃദയസ്പർശിയുമായ അന്ത്യകൽപ്പനയ്ക്ക് രൂപം നൽകി. പിൻഗാമികളെ ഏൽപ്പിച്ചിട്ട് 1964 ജനുവരി 3 പിതൃസന്ധിയിലേക്ക് കടന്നുപോയ മലങ്കരയുടെ വലിയ ബാവ എന്നും കുറിച്ചി ബാവ അറിയപ്പെടുന്നു, ഗീവർഗീസ് ദ്വിതീയൻ ബാവ അറിയപ്പെടുന്നു. ചരിത്രത്തിലെ നവോത്ഥാനത്തിന്റെ മഹാശില്പിയായിരുന്നു എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇനി തിരുമേനിയുടെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പ്രസംഗത്തിൽ നിന്ന് ചില നല്ല സത്യചിന്തകൾ, ഒരു 10 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രസംഗത്തെ പറ്റി ധാരാളം പറയാനുണ്ട് എങ്കിലും നമുക്ക് അത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. വളരെ തിരുമേനിയുടെ പ്രസംഗത്തിലെ വാക്യങ്ങളുടെ താളവും ലയവും ചാരുതയും ഒക്കെ ഉണ്ട്. അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു 10 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നതിന് മാത്രമേ ഉള്ളൂ. 1, തോൽക്കുന്നവൻ എരിയുന്ന തീനരകത്തിനിരയായിത്തീരും. 2, വിശുദ്ധ സ്ത്രീഹന്മാരെ പോലെ വിശുദ്ധ റൂഹയാകുന്ന പുതിപുഴിഞ്ഞ് നാമം കുടിക്കണം. 3, നമ്മുടെ കരച്ചിൽ കണ്ട് കർത്താവിന്റെ ഉള്ളം നോവണം. 4, നമ്മുടെ വിശ്വാസം നിർമ്മലവും ആരാധന സ്വർഗീയവുമാണ്. 5, നമ്മുടെ കർത്താവിനോട് നമ്മുടെ ആവശ്യം അറിയിക്കുന്നതിന് സൗകര്യം കിട്ടും. ആ അവസരത്തിൽ നാം അവിടെ ചാടി വീഴണം. 6, വിശ്വാസം പരിത്യജിക്കാൻ ഇക്കാലത്തുള്ള ആളുകൾക്ക് ഒരു പ്രയാസവുമില്ല. വസ്ത്രം മാറുന്നത് പോലെയാണ് അവർ വിശ്വാസം മാറുന്നത്. 7, നമ്മിലേക്ക് എഴുന്നള്ളുന്ന ദൈവപുത്രന് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്തിന്റെ അനുഭവം ഉണ്ടാകരുത്. നോക്കൂ എത്ര ആശയസമ്പുഷ്ടമാ കാര്യം എന്നൊക്കെ നോക്കിയേ. 8, സഭയാകുന്ന ദൈവത്തിന്റെ ആലയങ്ങളാകുന്ന കല്ലുകളാണ് നാം ഓരോരുത്തരും. 9, ആചാര്യൻ ജനത്തിന് മാർഗദർശിയായിരിക്കണം, ആചാര്യൻ ജനമായിത്തീരരുത്. 10, സ്നേഹത്തിന്റെ പരമാവധി ജീവത്യാഗത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. സ്നേഹത്തിന്റെ പരമാവധി ജീവത്യാഗത്തിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞതുപോലെ ആ കൽപ്പന തിരുമേനിയുടെ വാക്കുകളിൽ. പിന്നീട് തിരുമേനി നമുക്കൊന്ന് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, തിരുമേനിയുടെ ആശയങ്ങൾ പ്രൗഢഗംഭീരമായിരുന്നു. ചില ആശയങ്ങളോട് നമുക്കൊന്ന് കടന്നു പോകാം. ഈ പ്രസംഗത്തിലെ ചില ആശയങ്ങൾ അതൊരു ഗുരുശിഷ്യ സംവാദത്തിന്റെ രീതിയിൽ നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഗുരു ശിഷ്യനോട് സംവദിക്കുന്നത് പോലെ തിരുമേനിയുടെ ചില ആശയങ്ങൾ നമുക്ക് ആ രീതിയിൽ നമുക്കൊന്ന് കാണാം. ഗുരു പറയുക, നമ്മുടെ കൂതാശികൾ പലതിലും ധൂമക്കുറ്റിയും അതുപോലെ മറ്റു ചിലവയും കയ്യിലെടുത്ത് 2 പ്രാവശ്യം ഇടത്തേക്കും തുടർന്ന് 1 പ്രാവശ്യം വലത്തേക്കും ചുറ്റുന്നതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? പ്രത്യേകിച്ച് വൈദികര് ഈ കർമ്മം അനുഷ്ഠിക്കുന്ന സമയം, വിശുദ്ധ കുർബാന ചൊല്ലുന്ന സമയം, റൂബ്രിക്സ് നടക്കുന്ന സമയത്ത് ധൂമക്കുറ്റി അങ്ങനെ ചെയ്യാറുണ്ട്. ശോശപ്പ ആഘോഷം നടത്തിയതിനു ശേഷം അവസാനം അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റ് പല കാര്യങ്ങളും ഈ തോമസിന്റെ മേലെ ആഘോഷം നടത്തുന്ന സമയത്തൊക്കെയും 2 ആന്റി ക്ലോക്ക് വൈസും 1 ക്ലോക്ക് വൈസും ആയിട്ടാണ് നടത്തുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നാണ് അറിയാമോ എന്നാണ് ഗുരുവിന്റെ ചോദ്യം. ശിഷ്യൻ, അറിയില്ല. ഗുരു, എങ്കിൽ കേട്ടുകൊള്ളുക, 2 പ്രാവശ്യം ഇടത്തേക്ക് ചുറ്റുന്നതിൽ ഒന്നാമത്തേത് ആദ്യ മനുഷ്യനായ ആദത്തിന്റെ പാപത്തെയും 2ാമത്തേത് സ്വന്ത പാപത്തെയും കുറിക്കുന്നതും, അങ്ങനെ 2 വിധത്തിൽ ഇടത്തേതിന്റെ മക്കളായി തീർന്ന നമ്മെ കർത്താവിന്റെ രക്ഷാകരമായ ബലിയാൽ വലത്തേതിന്റെ മക്കളാക്കിയതിനെ ഓർത്ത് 1 പ്രാവശ്യം വലത്തേക്കും ചുറ്റുന്നതാകുന്നു. അത്ര മനോഹരമായിട്ട് അതിന്റെ വിശദീകരണം തിരുമേനി പറഞ്ഞിരിക്കുന്നത്. ശിഷ്യൻ ചോദിക്കുക, മായക്കാഴ്ചയും സത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗുരു, ആകാശത്തിൽ മഴവില്ല് കാണാറുണ്ടല്ലോ, കാഴ്ചയ്ക്ക് അത് മനോഹരമാണ്, പക്ഷേ അതിന് ശാശ്വത ഭാവമില്ല, വെറും മായക്കാഴ്ച. സത്യം യഥാർത്ഥവും ശാശ്വതവുമായിരിക്കും. സത്യത്തിന് മാത്രമേ സ്വാതന്ത്ര്യം തരുവാൻ കഴിയുകയുള്ളൂ. ഏതെല്ലാം എതിർശക്തികൾ സത്യത്തിന് നേരെ ഉയർന്നാലും ഒടുവിൽ സത്യം വിജയിക്കും. വീണ്ടും ഗുരുവിന്റെ ഒരു ചോദ്യം, തനിക്ക് തന്നെ വിശ്വാസമുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, ഉണ്ട്. ഗുരു, 1000 രൂപ, ആ കാലഘട്ടത്തിൽ ഇത് പറയുന്ന കാലഘട്ടത്തിൽ 1000 രൂപ ഒരു വലിയ എമൗണ്ട് ആണെന്ന് ഓർക്കണം. 1000 രൂപ തന്റെ കൈവശം ഇപ്പോൾ തന്നാൽ താൻ എന്ത് ചെയ്യും? ശിഷ്യൻ, ഞാനത് തൽക്കാലം മാനേജരസിനെ ഏൽപ്പിക്കും. ഗുരു, ഒരുവന് തന്നെ തന്നെ വിശ്വാസമുണ്ടെങ്കിൽ മറ്റൊരുത്തിനെ രൂപ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ആർക്കും തന്നെ അവരവരെ വേണ്ടത്ര വിശ്വാസമില്ല. എന്നാൽ അവനവനെ തന്നെ വിശ്വാസവും മതിപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. ശിഷ്യൻ, ലോകത്തിലുള്ള സർവത്തെയും 3 തരംതിരിക്കാമെന്ന് അവിടുന്ന് ഒരിക്കൽ സംഭാഷണം മതി കൽപ്പിച്ചല്ലോ, അതിനെക്കുറിച്ച് അല്പം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഗുരു, മായ, മായയുടമായ യഥാർത്ഥം ഇവയാണ് ആ വിഭാഗങ്ങൾ. മായയ്ക്ക് ഉദാഹരണമായി പറയുന്ന ചിത്രങ്ങളെയാകുന്നു. യാഥാർത്ഥ്യങ്ങളോട് 100% യോജിപ്പുണ്ടായിരിക്കാൻ സാധിച്ചാലും പടം എന്നാണ് അതിന് പേര് പറയുന്നത്. മഴവില്ല മായയുടെ മായയ്ക്ക് ഉദാഹരണമാണ്. നമ്മുടെ വെറും കാഴ്ചയെന്നല്ലാതെ ചിത്രത്തെ പോലെയുള്ള ലക്ഷണങ്ങൾ പലതും മഴവില്ലിനില്ല. വെറും മായക്കാഴ്ച തന്നെ അത്രേ. ഇത് രണ്ടുമല്ല മനുഷ്യൻ, അവൻ യഥാർത്ഥമാകുന്നു. മഴ പെയ്യുമ്പോൾ കിളിർക്കുന്നതും വെയിലുറയ്ക്കുമ്പോൾ വാടി ഇല്ലാതായി പോകുന്നതുമായ പുൽച്ചെടി പോലെ ചിന്തിച്ചുകൊണ്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ള ജീവിതക്കാരുണ്ട്. അതുപോലെ തന്നെ കാപട്ടി ജീവിതക്കാരും കുറവല്ല. മനുഷ്യൻ യഥാർത്ഥമായി ജീവിക്കണം, അതാണ് ആവശ്യം. കൂടാതെ താനൊരു യാഥാർത്ഥ്യമാണെന്നും ബോധ്യമുള്ളവനെ കൊണ്ട് മാത്രമേ ചരിത്രത്തിന്റെ ഏടുകളിൽ മായാത്ത മുദ്ര പതിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധരായ പരിമലത്തിന് തന്നെ മികച്ച ഉദാഹരണം. ശിഷ്യൻ, ബാറബ്രായയെ കുറിച്ച് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കുട്ടികൾക്ക് നാമകരണം നടത്തുന്നതിനെ പറ്റി അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ഗുരു, ഏത് കുടുംബത്തിലെ അംഗമാണെന്ന് മറ്റുള്ളവർ അറിയുവാൻ ഒരു പേരിടണം. മാതാവിനും പിതാവിനും പിന്നീട് കുഞ്ഞിനും മാത്രം അർത്ഥം അറിയാവുന്ന പേരിടണം. ഒരു കുഞ്ഞിനു വേണ്ടി നോക്കി തിളക്കുമ്പോൾ ദൈവം തരുന്ന ആ കുഞ്ഞിനെ ഏതൊരു ആഗ്രഹത്തിലോ പ്രതീക്ഷയിലോ ഇരുന്നിട്ട് ലഭിച്ചുവോ ആ സംഗതി മുൻനിർത്തി ഗൂഢാർത്ഥ പേര് നൽകുന്ന പക്ഷം ആ കുഞ്ഞിന്റെ ജീവിത വിജയത്തിന് അത് സഹായിക്കുന്നതാണ്. വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള മോശ എന്ന പേരാണ് മോശ ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ന്യായമായി ചിന്തിക്കാം. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത് നമ്മൾ എന്താഗ്രഹത്തോടുകൂടി ഒരു പൈതലിനെ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു നാമം കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഗുരു, ലോകത്തിലൊരു വ്യക്തിക്ക് വിശ്വസിച്ച് ആശ്രയിപ്പാൻ കഴിയുന്ന ആരാകുന്നു? ശിഷ്യൻ, അറിയില്ല. ഗുരു, എന്നാൽ കേട്ടുകൊള്ളുക, ഈ ലോകത്തിൽ വെച്ച് ഒരുവന് ഏറ്റവും വിശ്വസിക്കാവുന്നത് അവനവനെ തന്നെയാണ്. ചെറുതോ വലുതോ ആയ ഏതു കാര്യമായിരുന്നാലും സ്വയം സമ്മതത്തിലും ആത്മവിശ്വാസത്തിലും ധൈര്യത്തിലും ചെയ്താൽ ദുഃഖിക്കേണ്ടി വരികയില്ല. എന്നാൽ അന്യനെ ആശ്രയിക്കുകയും അന്യനെ വിശ്വസിക്കുകയും ചെയ്താൽ ചിലപ്പോൾ മനഃപ്രയാസം അനുഭവിക്കേണ്ടതായി വരും. ആകയാൽ സ്വന്തം തീരുമാനത്തിലും വിശ്വാസത്തിലും ആശ്രയിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. ശിഷ്യൻ, എല്ലാം എല്ലാ സ്ഥാനത്തും വിലമതിക്കപ്പെടുമോ? ഗുരു, ഇല്ല. വ്യക്തിയെയും സന്ദർഭത്തെയും ആശ്രയിച്ചാണ് പ്രവൃത്തി വിലയിരുത്തപ്പെടുന്നത്. മഹാത്മാഗാന്ധി 3rd class തീവണ്ടിയിൽ യാത്ര ചെയ്താൽ ബഹുമാനമായി ചിന്തിക്കുന്നത് പോലെ 3rd class വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെല്ലാം ബഹുമാനിക്കപ്പെടണമെന്നില്ല. ശിഷ്യൻ, സത്യം എന്നാൽ എന്താണെന്ന് വിശദീകരിച്ചു തന്നാൽ ഉപകാരമായിരുന്നു. ഗുരു, ഒരുവന്റെ ബുദ്ധി ശരീരം മനസ്സ് എന്നീ 3 യോജിച്ച് ഏകാഗ്രപ്പെട്ടിരുന്ന സത്യമാകും. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ തൃത്വം ഒന്നിനോടൊന്ന് യാതൊരു തരത്തിലും പ്രതികൂല ഭാവമല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് ദൈവം സത്യമാകുന്നു എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ മനുഷ്യനും ബുദ്ധിയും ആത്മാവും ശരീരവും ഒരേ കാര്യത്തിൽ തുല്യഭാവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവൃത്തി സത്യമായിരിക്കും. യാതൊരു ശക്തിക്കും അതിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല തന്നെ. അത്ഭുത സിദ്ധി എന്ന് പറയുന്നതിന്റെ തത്വം ഇതത്രേ. പുരോഹിത കർമ്മത്തിന്റെ ശക്തിയോട് രഹസ്യവും മേൽപ്പറഞ്ഞ കേന്ദ്രീകരണത്തിൽ അധിഷ്ഠിതമാകുന്നു. ഈ ശരീരം മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി ആത്മാവ്, ബുദ്ധി എന്നും മനസ്സെന്നും ഒരേ അർത്ഥത്തിൽ മാറി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആത്മശരീര മനസ്സുകൾ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ രീതിയിൽ ഒരു വിശദീകരണം കൂടി അതിന് നൽകാൻ താല്പര്യമുണ്ട്. 5 പൂവും 2 മീനും എന്ന് പറയാറുണ്ടല്ലോ. 5 പൂവും 2 മീനും, അത് മനുഷ്യന്റെ ശരീരവും ശരീരമാണ്. 5 അപ്പം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യന്റെ ശരീരം, അതുകൊണ്ട് അത് 5 അപ്പം എന്നും മനസ്സും ആത്മാവും 2 മീനുകളാണെന്നും അതുകൊണ്ട് നമ്മളെ നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ ദൈവം അത് അനേകർക്ക് പ്രയോജനപ്രദമാക്കി തീർക്കുമെന്നൊരു വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ യാഥാർത്ഥ്യമായിരിക്കുന്ന മനുഷ്യൻ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് അതാണ് സത്യം എന്ന് പറയുക. അതിന്റെ പൂർണ്ണതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതായ കാര്യം. ശിഷ്യൻ, ഒരുവൻ ഭാഗ്യവാനാകുന്നത് എപ്പോഴാകുന്നു? ഗുരു, ഒരുവൻ ജനിക്കുന്നതിന് മുൻപ്, ജീവിതയാത്രയിലെ സംഭവങ്ങൾക്ക് മുമ്പ്, മരണത്തിന് മുമ്പ് എന്നിങ്ങനെ നമ്മുടെ ഏതവസരത്തിനും മുമ്പായി ദൈവം നമ്മെ അറിയുമെങ്കിൽ ആരെ അറിയുമോ അവനാണ് ഭാഗ്യവാൻ. കത്തി കൊണ്ട് മുറിയുവാൻ ഇടയുണ്ടെന്ന് മുൻകൂട്ടി അറിയുന്ന അമ്മയുടെ പരിചരണത്തിലിരിക്കുന്ന കുഞ്ഞ് ആപത്തുണ്ടാകാതെ സൗഖ്യമായിരിക്കുന്നത് പോലെ നമ്മെ പരിപാലിക്കുന്ന ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയുന്ന പക്ഷം നാം ഭാഗ്യവാന്മാരാണ്. പക്ഷേ ഹൃദയവിശുദ്ധിയുള്ളവരെ മാത്രമേ ദൈവം കാണുന്നുള്ളൂ. ശിഷ്യൻ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന വാക്യത്തിന്റെ പൊരുൾ എന്താണ്? ഗുരു, ഈ ആശയത്തിൽ സർവ്വ അതീശത്വവും നിറഞ്ഞ് ഒതുങ്ങി നിൽക്കുന്നുവിൽ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ പരാധീനത നിലനിടുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന വാക്യത്തിന്റെ അർത്ഥം അതിനകത്ത് സർവ്വ അതീശത്വവും ഒരാളിൽ തന്നെ അതിന്റെ പൂർണ്ണത മുഴുവൻ കാണിക്കുന്നതാണെന്നാണ് തിരുമേനിയുടെ അഭിപ്രായം. എനിക്കൊരു കുടയുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വന്തവുമാകാം മറ്റാരുടേതെങ്കിലും ആകാം, എന്നാൽ എന്റേതാണെന്ന് പറഞ്ഞാലോ അത് ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലെ ഞാൻ തനിച്ചല്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ കയ്യിലെ ആയുധമാകുന്നു എന്ന് പരിപൂർണ ബോധ്യമുള്ള ഒരുവന് ജീവിതത്തിൽ ഭാരപ്പെടേണ്ടതില്ല. അപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ തന്റെ തന്നെ സർവാധീശത്വം വെളിവാക്കുകയാണ്, അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല, അതാണ് പരിപൂർണത. അതുകൊണ്ടാ മോശയോട് ദൈവം പറഞ്ഞത് ഐ ആം വാട്ട് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞത്. ശിഷ്യൻ, മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനത എന്താണ്? ഗുരു, അവന്റെ തീരുമാനത്തെ അവനെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കുവാൻ കഴിയാതെ പോവുക എന്നുള്ളതാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അവന്റെ സ്വന്തം തീരുമാനത്തെ അവനെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കാൻ കഴിയാതെ പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബലഹീനത. ആരുടെയും സമ്മർദ്ദവും പ്രേരണയും കൂടാതെ തന്നെ നാം ചെയ്യുന്ന തീരുമാനങ്ങൾ പോലും നമുക്ക് അനുസരിപ്പിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. ജീവിത വിജയത്തിന് സ്വന്തം തീരുമാനത്തെ തന്നെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനിയൊന്നും വിശദീകരണം ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നു. ശിഷ്യൻ, ആരാണ് ശ്രേഷ്ഠൻ? ഗുരു, തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കുന്നത് മാനക്കേടായി ചിന്തിക്കുന്ന ചിലരുണ്ട്. തെറ്റ് തെറ്റാണെന്ന് കലവറ കൂടാതെ സമ്മതിക്കുന്നവൻ ശ്രേഷ്ഠനാകുന്നു. ആ സ്വഭാവമുള്ളവനെ കൂട്ടുകാരനായി സ്വീകരിക്കാവൂ. ഈ ലോകത്തിൽ തെറ്റും കുറ്റവും ഇല്ലാത്തവരായോ ഉണ്ടാകാത്തവരായോ ആരുമില്ല. തങ്ങളുടെ കുറ്റങ്ങളെ ഒളിക്കുകയും മറയ്ക്കുകയും ചെയ്യുന്നവനെ നീചനെ പോലെ കരുതണം. ശിഷ്യൻ, അനുഭവങ്ങളെ യുക്തിയേക്കാളും ബഹുമാനിച്ച് സ്വീകരിക്കണമോ? ഗുരു, തീർച്ചയായും. കൊലപാതകൻ നിരപരാധിയാണെന്ന് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് സ്ഥാപിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഒട്ടുമിക്ക കേസുകളിലും കൊലപാതകങ്ങളിലൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. സ്കൂളിൽ ആദ്യമായി പോകുന്ന കുഞ്ഞിനോട് മാതാപിതാക്കൾ നൽകുന്ന ഉപദേശം അനുസരിച്ച് ആരോടും സംസാരിക്കുകയോ കൂട്ടുകൂടുകയോ ചെയ്യാതെ പാവത്താനായി അഥവാ നല്ലവനായിരുന്നാൽ മറ്റ് കുസൃതി കുട്ടന്മാരുടെ ആക്ഷേപവും പരിഹാസവും ഉപദ്രവങ്ങളും ഏൽക്കേണ്ടി വരിക എന്നുള്ളത് ഉള്ളതാണ് അനുഭവം. നല്ലവനായിരുന്നാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നുള്ള ഉപദേശവും അനുഭവവും ആ പൈതൃക ജീവിതത്തിൽ പൊരുത്തമില്ലാതെ കാണപ്പെടുന്നു. അനുഭവം യുക്തിയെയും ബുദ്ധിയെയും മറികടന്ന് വരാവുന്നത് കൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നൽകുന്ന ഉപദേശത്തിന് വില കൽപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമാണല്ലോ. ശിഷ്യൻ, ഓരോ വ്യക്തിയും ഓരോ തലമുറയ്ക്ക് യോജിച്ചവനായി ജീവിക്കണമെന്ന് അവിടുന്ന് കൽപ്പിക്കാറുണ്ടല്ലോ, സ്വജീവിത പശ്ചാത്തലത്തിൽ അതൊന്ന് വിശദീകരിച്ചു തരാമോ? ഗുരു, തരാമല്ലോ. ഒരുവൻ ഏത് തലമുറയിൽ ജനിച്ചവനായാലും ജീവിക്കുന്നവനായാലും അതത് തലമുറയ്ക്ക് യോജിച്ചവനായി ജീവിക്കേണ്ടതാണ്. എന്നാൽ കാതലായ തത്വത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ പാടില്ലാത്തതാകുന്നു. നമ്മുടെ ജീവിതം തന്നെ ശ്രദ്ധിക്കുക. പഠിച്ചിരുന്ന കളരിയിൽ ചട്ടൻ പിള്ളയും ശമാശനായിരുന്നപ്പോൾ റീസായും റമ്പാനായപ്പോൾ സെമിനാരി മാനേജറായും മെത്രാപ്പോലിത്തായപ്പോൾ ഭരണമുള്ളവനായും പിന്നീട് കാതലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും ആയും ഇരിക്കുവാൻ കഴിഞ്ഞത് അതത് തലമുറയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ അഥവാ സേവനം ചെയ്യുവാൻ കഴിവുള്ളവനായതുകൊണ്ടാണ്. ഇക്കാലത്ത് ആദ്യമേ ലാഭനഷ്ടം കണക്ക് കൂട്ടിയ ശേഷമേ പലരും സേവനത്തിനിറങ്ങുകയുള്ളൂ. അതുകൊണ്ട് സേവനക്കാരനും സേവിക്കപ്പെട്ടതും പരാജയത്തിൽ കലാശിക്കുന്നു. ലാഭനഷ്ടം പരിഗണിക്കാതെ പ്രായത്തിനും കാലത്തിനും സ്ഥാനത്തിനും അനുയോജ്യമായ സേവനം ചെയ്യുന്നവന് സന്തോഷത്തിനും സംതൃപ്തിക്കും വകയുണ്ട്. അങ്ങനെയുള്ളവൻ അനശ്വരനായിരിക്കും. ഇനി തിരുമേനി പറഞ്ഞ ഒന്ന് രണ്ട് തമാശകൾ, നാലഞ്ച് തമാശകളെ പറ്റി ഉണ്ട്. നർമ്മോക്തികൾ തിരുമേനിയോട് വളരെ പ്രസക്തമായിരുന്നു. ഒരു 10 മിനിറ്റും കൂടി നമുക്കുണ്ട്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ സമയമുണ്ടെങ്കിൽ മാത്രം നമുക്ക് തിരുമേനിയുടെ പ്രസംഗങ്ങൾ, ധാരാളം തിരുമേനിയെ പറ്റിയുള്ള എഴുത്തുകളൊക്കെ ധാരാളം ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ കാര്യം കൂടി ചിന്തിച്ച് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. തിരുമേനിയുടെ നർമ്മോക്തികളിൽ ചിലത്, മഹാസിദ്ധന്മാരായ ഭക്തന്മാർ എപ്പോഴും ജീവിതത്തിന്റെ നേർക്ക് പ്രസാദാത്മകത്വം പുലർത്തിയിരുന്നു. അവരുടെ നർമ്മോക്തികളിൽ ചിന്താ സൗരഭ്യം കാണുന്നിരിക്കും. അപൂർവ ആശയങ്ങൾ ഔചിത്യപൂർവ്വം വിന്യസിച്ചിരിക്കും. മാർബസെലിയോസ് ഗിയോർഗി സ്ഥിതിന്റെ സുരഭിത സൂക്തങ്ങൾ ഫലിതമയങ്ങളാണ്, ആലോചനാമൃതങ്ങളും. ചില സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. 1, എത്യോപ്യൻ ചക്രവർത്തി ഹെയ്ലി സെലാസി മഹാതിരുമേനിയെ സന്ദർശിക്കാനെത്തിയ സന്ദർഭം. മഹാതിരുമേനിയുടെ സ്വാഗത തിരുമേനി സ്വാഗതോക്തി, തിരുമേനി സ്വാഗതം പറഞ്ഞത് ഇങ്ങനെയാണ്: ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ശിശുവായ യേശുവിനെ കണ്ട വൃദ്ധനായ ശീമോന്റെ പ്രതീതിയാണ് എനിക്ക് ഇന്ന് അങ്ങയെ കണ്ടപ്പോൾ. ഓരോ വാക്കിന്റെ അർത്ഥവ്യാപ്തി ആലോചിച്ച് നോക്കണം. ചക്രവർത്തിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, അവിടുത്തെ പോലെ പരിശുദ്ധനായ ഒരാളെ കാണുവാൻ സാധിക്കുന്നത് ഒരു രാജാവിന് പോലും മഹാഭാഗ്യമാണ്. രണ്ടാമതായി, സഭകളുടെ അഖില ലോക സമ്മേളനം WCC മീറ്റിംഗ് തിരുമേനി അതിന് സംബന്ധിക്കാനായിട്ട് ലണ്ടനിൽ വന്നു. തിരുമേനിയുടെ അനുപമമായ ആകാര ഭംഗിയിലും വ്യക്തിത്വത്തിലും ആകൃഷ്ടരായ പത്രപ്രവർത്തകർ കുസൃതി ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ തൊടുത്തുവിട്ടു. ചോദ്യം, വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഉത്തരം, ഇല്ല. ചോദ്യം, ഇപ്പോൾ വിമാനത്തിൽ കയറി ഈ രാജ്യം ഒന്ന് കാണുന്നു? ഉത്തരം, നിങ്ങൾ ക്ഷണിച്ചാൽ ഞാൻ വരാതിരിക്കുമോ? ചോദ്യം, എന്നാൽ ഒരു നിർമ്മാണ ഏർപ്പാട് ചെയ്യട്ടെ? ഉത്തരം, വിരോധമില്ല. വിമാന യാത്രയ്ക്ക് ശേഷം പത്രപ്രതിനിധികൾ ബാവായുടെ പ്രതികരണം ആരാഞ്ഞു. അങ്ങനെ ഒരു വിമാനം അറേഞ്ച് ചെയ്യുകയും വിമാനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവരെ ചോദിക്കുക, വിമാനത്തിൽ യാത്ര ചെയ്തപ്പോൾ ഭയമുണ്ടായോ? ഉത്തരം, ഇല്ല. പിന്നെ എന്താണ് തോന്നിയത്? ലണ്ടനിലെ തെരുവുകളിൽ കൂടെ കാറിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് വിമാനത്തിലെ യാത്ര. ഉത്തരം കേട്ട പത്രപ്രതിനിധികൾ പൊട്ടിച്ചിരിച്ചു. ഇംഗ്ലണ്ടിലെ പ്രധാന പത്രങ്ങൾ ബാവ വിമാനയാത്രയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 3, ബാവ തിരുമേനിയെ വൃത്തൻ പുന്നൂസ് എന്ന പരസ്യമായി പരിഹസിക്കാറുള്ള ഒരാൾ തിരുവനന്തപുരത്ത് വെച്ച് സന്ദർശിച്ച് കൈമുത്തി. തിരുമേനിക്ക് ഈ കാര്യം അറിയാം. വൃത്തൻ പുന്നൂസ് എന്നാണ് അദ്ദേഹം തിരുമേനിയെ വിളിക്കാറുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടല്ലോ, നേതൃസ്ഥാനത്തിരിക്കുന്നവരെ അപഹസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുമേനിയുടെ കൈമുത്തി. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ബാവാതിരുമേനി അടുത്ത് നിന്ന് ആളിനോട് ചോദിച്ചു, അവന് നമ്മുടെ കൈമുത്താൻ എങ്ങനെ തോന്നി? അദ്ദേഹം ഈ കേട്ട് നിന്ന ആള് പറഞ്ഞു, ഇവിടെ ആയതിനാൽ മറ്റാരും കാണുകയില്ലെന്ന് അദ്ദേഹം കരുതിയിരിക്കാം. അല്ലടോ, അതിൽ മറ്റൊരു യുക്തിയുണ്ട്. അതെന്താണാവോ? അവൻ നമ്മെ പരസ്യമായി വിളിക്കാറുള്ളതനുസരിച്ചാണ് പ്രവർത്തിച്ചത്. അത് എനിക്ക് മനസ്സിലായില്ല. അവൻ നമ്മെ വിളിക്കുന്ന വൃദ്ധൻ മുന്നൂസമല്ലേ? അതെ. അവനൊരു കാനോൻ വിദഗ്ധനാണെന്ന് അറിയാമോ? അവൻ കാനോനനുസരിച്ചാണ് നമ്മുടെ കൈമുത്തിയത്. മൂപ്പന്മാരുടെ കൈമുത്താമെന്ന് കാനോനിലുണ്ട് എന്ന തിരുമേനി അത് എത്രയോ നർമ്മസ്ഥയോടുകൂടിയാണ് പറഞ്ഞ് വയ്ക്കുന്നത്. 4, നമ്മൾ കാണുന്നത് 1958 December 16 സഭാസമാധാന പുനഃസ്ഥാപനത്തിന് മുൻപ് പരസ്പര സ്വീകരണ കൽപ്പനകളുടെ കൈമാറ്റം കോട്ടയം പഴയ സെമിനാരി ചാപ്പലിന്റെ മദ്മഹായിൽ നടക്കുന്ന സന്ദർഭം. അപ്പോൾ മാർ യൂലിയസ് തിരുമേനി പറഞ്ഞു, ഞാൻ നൽകിയ കവർ വളരെ വലുതാണല്ലോ. ബാവാതിരുമേനി നൽകിയത് ചെറിയ കവർ ആയിരുന്നു. ഉടനെ ബാവാതിരുമേനി ഉടനടി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, ചെറുതെങ്കിലും കാന്താരിയാണ്. അത് കേട്ട് യൂലിയസ് തിരുമേനി ഉൾപ്പെടെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. മറ്റൊന്ന്, 4 വട്ടമേശ സമ്മേളനം കഴിഞ്ഞ സന്ദർഭം. കോട്ടയം പഴയ സെമിനാരിയിൽ മടങ്ങിയെത്തിയ ബാവാതിരുമേനിക്ക് ദാഹവും ക്ഷീണവും അധികമായി അനുഭവപ്പെട്ടു. പരിശോധനയിൽ പ്രമേഹ രോഗമുണ്ടെന്ന് വ്യക്തമായി. ഭക്ഷണാക്രമീകരണം നിർദ്ദേശിച്ചു. പഴങ്ങളൊന്നും ഭക്ഷിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ വിധിച്ചു. അപ്പോൾ ബാവാതിരുമേനിയുടെ പ്രതികരണം, ആദാവിന് ഒരു പഴമേ വിലക്കപ്പെട്ടിരുന്നുള്ളൂ, എനിക്കാകട്ടെ എല്ലാ പഴങ്ങളും വിലക്കപ്പെട്ടിരിക്കുകയാണോ? ഇതുപോലെ അനവധി നർമ്മോക്തികൾ ആ ജീവിതത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത് കാണിക്കാൻ കഴിയും. വലിയ പ്രസംഗത്തെക്കാൾ ഉപദേശങ്ങളെക്കാളും ഉജ്ജ്വലങ്ങളും കുറുക്കിക്കൊള്ളുന്നതുമാണ് ഈ നുറുങ്ങുവാചകങ്ങളെന്ന് ചിന്താശീലർ സമ്മതിക്കുന്നു. നമുക്ക് തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കൂടി അവസാനിക്കുന്നുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനും കൂടി ഉള്ളത് കൊണ്ടും ഇനിയൊരു ഹെഡിങ് തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടും ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സുകളിൽ ഇനി നമുക്ക് 1912 മുതൽ 64 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാന സംഭവങ്ങളിലൂടെയും കൂടി ഒന്ന് ഓടിച്ചു പോകാം. ഇതെല്ലാം നമ്മൾ കൂടുതൽ എത്രമാത്രം പഠിക്കുന്നു അത്രയും നല്ലതാണ്. പക്ഷേ നമുക്ക് സമയപരിമിതിയുണ്ട്. പിന്നീട് ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയതാണോ വേണ്ടാത്തതാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയും, അയ്യോ ഇത് ഏതൊക്കെ പഠിച്ചാലാ ഞങ്ങൾക്കൊന്നും ജയിക്കാൻ സാധിക്കുക എന്നൊക്കെ ചിന്തിക്കുകയൊക്കെ ഉണ്ട്. ഒന്നും പ്രയാസപ്പെടേണ്ട, ചോദ്യങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്ന് മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇത് പിന്നെ പൊതുവായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പൊതുവായ ഒരു കാര്യം കൂടി പറയാനായിട്ടുള്ളത് ശാന്തമേയാൻ്റെ നിങ്ങളോട് പറയുമായിരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നു. നാളെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുകയല്ല, കാരണം ഇവിടെ മിഡ്വെസ്റ്റ് റീജിയനിലെ ഫാമിലി കോൺഫറൻസ് നാളെ മുതൽ ഇന്ത്യാനയിൽ വെച്ച് ഷിക്കാഗോ ഡിട്രോയിറ്റ് ഏരിയകളിലെ ഫാമിലി കോൺഫറൻസ് നടക്കുകയാണ്. അതിനൊന്ന് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് നാളെ ക്ലാസ് ഉണ്ടായിരിക്കുകയല്ല. പിന്നീട് അടുത്ത ആഴ്ച ആയിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടാവുക. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടായിരിക്കുമെന്നും കൂടി പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സന്ദമ്മയാന്റി ഉണ്ടോ ലൈനിൽ, അല്ലെങ്കിൽ ബിന്നിയച്ചനോ?
അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അച്ഛന് മിഡ്വെസ്റ്റ് റീജിയന്റെ ഫാമിലി കോൺഫറൻസ് ഈ വീക്കെൻഡിലാണ്. അച്ഛന് പോകാനുള്ളത് കൊണ്ട് നമുക്ക് നാളെ ക്ലാസ് ഇല്ല. അത് ഇമെയിൽ അയച്ചാലും എല്ലാവർക്കും അറിയാൻ തക്ക സമയം ഇല്ലാത്തതുകൊണ്ടാണ് അയക്കാഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് വിളിച്ച് ഫോൺ ചെയ്ത് പറയുകയോ, കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിക്കുകയോ ചെയ്യണം. നാളെ ക്ലാസ് ഇല്ലായിരിക്കും. പിന്നെ അടുത്ത ആഴ്ച നമുക്ക് ബുധനും വ്യാഴവും വീണ്ടും ക്ലാസ് ഉണ്ടായിരിക്കും. അതും എല്ലാവരെയും ഒന്ന് അറിയിക്കണം. ആ വേറെ പറയത്തക്ക ഒന്നുമില്ല. എല്ലാവർക്കും നമ്മുടെ സുനോയ നോയമ്പ് അടുത്ത ആഴ്ച വരുന്നുണ്ട്, തുടങ്ങുകയാണ്. നമ്മൾ കവർ കളക്ഷന് വേണ്ടിയിട്ടുള്ള കവറുകൾ എല്ലാ പള്ളികളിലും എത്തിക്കുന്നുണ്ട്. അത് അവർ നിങ്ങൾക്ക് തരുമ്പോൾ നമ്മൾ ചാരിറ്റി പ്രവർത്തനം അതോടുകൂടി ആരംഭിക്കാൻ പോവാണ്. അപ്പം അതിന്റെ കവർ കളക്ഷനകത്ത് നിങ്ങൾ സാക്രിഫിഷ്യൽ ഓഫറിംഗ് തരണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു.
നമ്മുടെ ബൈബിൾ റീഡിംഗ് മാസമാണ് നമ്മുടെ കൂടുതൽ ദിവസം വായിക്കാനും. നമുക്ക് പ്രത്യേക അസൈൻഡ് ആയിട്ടുള്ള തന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ കൂടുതലായത് ബൈബിൾ വായിക്കുന്ന ദിവസങ്ങളായി വേർതിരിപ്പാൻ നമുക്ക് കഴിയണം. നാട്ടിൽ രാമായണ മാസം എന്ന് പറയുന്നത് അവര് രാമായണം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നമുക്കങ്ങനെ ഒരു മാസമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. കൂടുതൽ അർത്ഥപൂർണമായിട്ട് എടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഓർക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മളെ മാഗസിൻ ഇറക്കുന്നതിന്റെ ആർട്ടിക്കിൾസ് ആരെങ്കിലും തരാനുണ്ടെങ്കിൽ ഈ ആഴ്ചയായിട്ടൊക്കെ തന്നെ തീർക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അത് പ്രാർത്ഥിക്കാം. അച്ഛൻ
പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയതാവേ, നിഗ്രഹീതമായ സന്ധ്യയ്ക്കായ നന്ദിയുടെ സ്തോത്രം. പെണ്ണു കർത്താവേ, അടിയങ്ങൾക്ക് ഒന്നു ചേരുവാനും നാമത്തെ പുകഴ്ത്തുവാനും പിതാക്കന്മാരുടെ ജീവിതം നിങ്ങളോട് ദൈവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസ്ഥാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി കർത്താവെ ആ വാക്യം മുൻനിർത്തി അവരുടെ വിശ്വാസം എന്തെന്ന് പഠിക്കുവാനും അതിൽ നിന്ന് ഞങ്ങൾക്ക് അനുകരിക്കുവാനുള്ള കാര്യങ്ങൾ അനുകരിക്കുവാൻ തക്കവണ്ണം ലഭിച്ച വലിയ അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടെ തന്നെയാക്കണം. പരിശുദ്ധ പിതാക്കന്മാരെ ഞങ്ങളെ ഏൽപ്പിച്ച സത്യവിശ്വാസ അഭംഗുലം കാത്തു സൂക്ഷിക്കുവാനും അതാണ് ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളുടെ രക്ഷയ്ക്ക് ഉപയുക്തമെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് കൈമാറുവാനും സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ശുദ്ധസഭയെ അവിടുന്ന് സംരക്ഷിക്കണമേ. പരിശുദ്ധ ഭാവാതിരുമേനിയ എല്ലാ പിതാക്കന്മാരെയും വേർവിഞ്ഞ് സന്നിധി വന്നിരിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാരെയും ദിവസങ്ങളിൽ അർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എം വി എസിന്റെ പ്രവർത്തനങ്ങളെ വാഴ്ത്തണമേ. അതിലും ഭയങ്കരാതലത്തിലും ഭദ്രാസന അടിസ്ഥാനത്തിലുമുള്ള പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കണം. നിതിരുമേനി ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താവെ, ഇതിനുവേണ്ടി അല്പമായി അധികമായി കഷ്ടപ്പെടുന്നവര്, ചുമതലയിലിരിക്കുന്നവര്, ഓരോ ഇടവകയിലെയും കർമ്മധീരരായ എം വി എസിന്റെ പ്രവർത്തകർ സകലരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. ഇനി ക്ലാസ് സംബന്ധിക്കുന്ന സകലരും അനുഗ്രഹിക്കപ്പെടണം. ബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നായകത്വം അനുഗ്രഹീതമായി നിർവഹിക്കുന്നു. സ്വർഗം കൂടെ ഇരുന്ന് പോയി നടത്തണമേ. കടന്നു വരുന്ന ആനുവൽ കോൺഫറൻസിനെ ഒക്കെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി സകല കാര്യത്തിലും ഉണ്ടായിരിക്കണം. കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരെ, വിവിധ മാനസിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. രാത്രി അനുഗ്രഹപൂർണമായി തീരണമേ. പ്രഭാതയാമത്തിൽ ദൈവനാമോഹത്തിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഉണർത്തി വേദനേൽപ്പിക്കണം. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
ബാർക്കുമോർപ്പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രനമ്പ്രാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ സംബന്ധോസുവാസുനാമയോടുകൂടി ഇന്നത്തെ ക്ലാസ് നയിച്ചോടും കുടുംബത്തോടും ശുശ്രൂഷയോടും ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരോടും അവരോട് ആയിരുന്നു സംബന്ധിച്ച എല്ലാവരോടും ഇത് ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലയോടും ഞങ്ങളുടെ ആവശ്യങ്ങളോടും പ്രത്യേകിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട രാജശേഖരന്റെ ഇതാണ് വേണ്ടി ദൈവം ഞങ്ങൾ വാങ്ങുന്ന എല്ലാവരോടും കൂടി ഉന്നയിക്കുന്നുണ്ടായിരിക്കും.
കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക്സ്.